ബൈബിൾ വായിക്കുന്നു. പ്രഭാഷകന്റെ പുസ്തകം 26 അധ്യായം. ബറക്കുമോ, ഉത്തമയായ ഭാര്യ ഉള്ളവൻ ഭാഗ്യവാൻ, അവന്റെ ആയുസ് ഇരട്ടിക്കും. വിശ്വസ്തയായ ഭാര്യ ഭർത്താവിനെ സന്തോഷിപ്പിക്കുന്നു, അവൻ സമാധാനത്തോടെ ആശ്രയിക്കും. ഉത്തമയായ ഭാര്യ മാത്ര അനുഗ്രഹമാണ്. ഭർത്താവിനെ ഭയപ്പെടുന്നവർക്ക് ലഭിക്കുന്ന ദാനങ്ങളിലൊന്നാണവർ. ധനവാനോ ദരിദ്രനോ ആകട്ടെ, അവന്റെ ഹൃദയം സന്തുഷ്ടവും അവന്റെ മുഖം സദാ പ്രസന്നവുമായിരിക്കും. 3 കാര്യങ്ങൾ എനിക്ക് ഭയമാണ്, 4 എന്നെ നടുക്കുന്നു. നഗരത്തിൽ പരമാവധി ആൾക്കൂട്ടത്തിന്റെ മുമ്പിൽ വെച്ചുള്ള വിസ്താരം, വ്യാജസാക്ഷ്യം, ഇവ മരണത്തെക്കാൾ ഭയാനകമാണ്. മറ്റൊരുവളിൽ ഭാര്യയ്ക്ക് തോന്നുന്ന അസൂയ ഹൃദയവേദനയും ദുഃഖവും ഉണ്ടാക്കുന്നു. അവളുടെ വാസ്ത്രമത പരസ്യമാക്കുന്നു. ദുഷ്ടയായ ഭാര്യ ഒരുക്കുന്ന മുഖം പോലെയാണ്. അവളെ സ്വീകരിക്കുന്നത് തേളിനെ പിടിക്കുന്നത് പോലെയാണ്. ഭാര്യയുടെ മദ്യപാനം പ്രവോചനം ഉളവാക്കുന്നു. അവൾ അവമതി മറച്ചു വെക്കുകയില്ല. സ്വൈരണിയായ ഭാര്യയെ കാമാർച്ച കടാക്ഷത്തിലൂടെ തിരിച്ചറിയാം. ദുശാഠ്യകാരിയായ പുത്രിയെ കർക്കശമായി നിയന്ത്രിക്കുക. സ്വാതന്ത്ര്യം അവൾ ദുരുപയോഗപ്പെടുത്തും. അവളുടെ നിർലജ്ജമായ നോട്ടത്തിൽ കരുതൽ വേണം. അവൾ നിന്നെ വഞ്ചിച്ച ലംഘനമില്ല. ദാഹാർത്തനായ പതികൻ കിട്ടുന്നിടത്ത് നിന്നെല്ലാം കുടിക്കുന്നത് പോലെ അവളേത് പേരിൽ കരികിരുന്നിരിക്കും. ഏതസ്ത്രത്തിനുമാവുന്നാഴി തുറന്നു കൊടുക്കും. ഭാര്യയുടെ വശത്ത് ഭർത്താവിനെ പ്രമോദിപ്പിക്കുന്നു. അവളുടെ വൈഭവം അവനെ പുഷ്ടിപ്പെടുത്തുന്നു. മിതഭാഷിണിയായ ഭാര്യ കർത്താവിന്റെ ദാനമാണ്. സുശിക്ഷിതമായ ഹൃദയത്തെ പോലെ അമൂല്യമായി മറ്റൊന്നില്ല. ശാലീനത ഭാര്യയുടെ സൗഷ്ടവും അതീവ വർധനമാക്കുന്നു. നിർമ്മലമായ ഹൃദയത്തിന്റെ മൂല്യം നിർണയാതീതമാണ്. കർത്താവിന്റെ ഉന്നതങ്ങളിൽ ഉദിക്കുന്ന സൂര്യനെ പോലെയാണ് ചിട്ടയുള്ള കുടുംബത്തിൽ ഉത്തമയായ ഭാര്യയുടെ സൗന്ദര്യം. വിശുദ്ധമായ തണ്ടിൽ പ്രകാശിക്കുന്ന ദീപം പോലെയാണ് സുഭഗമായ ശരീരത്തിൽ മനോഹരമായ മുഖം. ദരിദ്രപീഠത്തിലെ സുവർണ സ്തംഭങ്ങൾ പോലെയാണ് നിശ്ചയദാർഢ്യമുള്ളവന്റെ മനോഹരമായ കാലുകൾ. അങ്ങനെ നിന്റെ സന്തതി നിലനിർത്തും. തങ്ങളുടെ ആ വിജാതിത്തിൽ അടി ഉറച്ച് അവർ മഹനീയരാകും. ദേശീയ തുപ്പലിനേക്കാൾ വിലകെട്ടതാണ് വിവാഹിത കാമുകർക്ക് സൗകര്യമാണ്. ദൈവഭയമില്ലാത്ത ഭാര്യ അധാർമികന് പറ്റിയ തുണ, ഭക്താ ദൈവഭക്തന് തുണയും. നിർലജ്ജയായ സ്ത്രീ സദാ നിന്ദ്യമായി വർത്തിക്കുന്നു. വിനയപതി ഭക്തസന്നിധിയിലും സങ്കോചം കാണിക്കുന്നു. വിഖാരിണിയായ ഭാര്യ ശ്വാവിനെ സദൃശയാണ്. ശാലീനയായ ഭാര്യ കർത്താവിനെ ഭയപ്പെടുന്നു. കർത്താവിനെ ബഹുമാനിക്കുന്ന ഭാര്യയെ സകലരും വിവേകവതിയായി കാണും. അവനെ അഹമ്മതി പൂണ്ട അവഗണിക്കുന്നവൾ അധർമ്മിണിയായി എണ്ണപ്പെടും. ഉത്തമയായ സ്ത്രീയുടെ ഭർത്താവ് സന്തുഷ്ടനാണ്, അവന്റെ ആയുസ് ഇരട്ടിക്കുന്നു. 2 കാര്യങ്ങളെ കുറിച്ച് എന്റെ ഹൃദയം ദുഃഖിക്കുന്നു, 3 എന്നെ കോപിപ്പിക്കുന്നു. ദാരിദ്ര്യത്താൽ ക്ലേശിക്കുന്ന പടയാളി, നിന്ദിക്കപ്പെടുന്ന ജ്ഞാനി, നീതി പടിഞ്ഞ പാപമാർഗത്തിൽ ചരിക്കുന്നവൻ, അവനു വേണ്ടി കർത്താവ് വാളൊരുക്കുന്നു. കച്ചവടക്കാരന് കാപ്പട്ടത്തിൽ നിന്നൊഴിഞ്ഞിരിക്കുക ദുഷ്കരം, വ്യാപാരിക്ക് നിഷ്കളങ്കനാവുക പ്രയാസം. നിസ്സാര ലാഭത്തിനു വേണ്ടി പാപം ചെയ്തിട്ടുള്ളവർ ഏറെയുണ്ട്. തിരുവ്യാഗി പലതും കണ്ടില്ലെന്ന് നടിക്കുന്നു. കല്ലുകൾക്കിടയിൽ കുറ്റി ഉറച്ചിരിക്കുന്നത് പോലെ ക്രയവിക്രയങ്ങൾക്കിടയിൽ പാപം ഉറയ്ക്കുന്നു. ദൈവഭക്തിയിൽ ദൃഢതയും തീക്ഷ്ണതയും ഇല്ലാത്തവന്റെ ഭവനം അതിവേഗം നശിക്കും. ഉപയോഗശൂന്യമായവ അരിപ്പയിൽ ശേഷിക്കുന്നത് പോലെ മനുഷ്യന്റെ ചിന്തയിൽ മാലിന്യം തങ്ങി നിൽക്കും. കുശവന്റെ പാത്രങ്ങൾ ചൂളയിലെന്ന പോലെ മനുഷ്യൻ ന്യായവാദത്തിലൂടെ പരിശോധിക്കപ്പെടുന്നു. വൃക്ഷത്തിന്റെ ഫലം കർഷകന്റെ സാമർഥ്യം വെളിവാക്കുന്നു. ചിന്തയുടെ പ്രകടനം മനുഷ്യന്റെ സ്വഭാവത്തെയും. ഒരുവന്റെ ന്യായവാദം കേൾക്കാതെ അവനെ പുകഴ്ത്തരുത്. അതാണ് മനുഷ്യനെ പരീക്ഷിക്കാനുള്ള മാർഗം. നീതിയെ പിന്തുടർന്നാൽ നിനക്കത് ലഭിക്കും. മഹനീയ അങ്കി പോലെ ധരിക്കുക. പക്ഷികൾ സ്വന്തം വർഗത്തോട് കൂട്ടം ചേരുന്നത് പോലെ സത്യസന്ധത സത്യസന്ധനോട് ചേരുന്നു. സിംഹമിരയ്ക്ക് വേണ്ടി പതിയിരിക്കുന്നു. പാപം പാപിയെ കാത്തിരിക്കുന്നു. ദൈവഭക്തന്റെ വിവേകം സുദൃഢമാണ്. മൂഢന് ചന്ദ്രനെ പോലെ മാറ്റം സംഭവിക്കുന്നു. മൂഢനെ വിട്ടൊഴിയാൻ നോക്കുക. ബുദ്ധിമാനെ വിട്ടുപോകരുത്. പോഷന്റെ സംസാരം നിന്ദ്യവും അവന്റെ ചിരി അനിയന്ത്രിതവും പാപകരവുമാണ്. ആണയിടുന്നവരുടെ സംസാരം കേൾക്കുമ്പോൾ രോമഹർഷമുണ്ടാകുന്നു. അവരുടെ കലഹം കേൾക്കുന്നവൻ ചെവി പൊത്തുന്നു. അഹങ്കാരികളുടെ മത്സരം രക്തച്ചൊരിച്ചിലടയാക്കുന്നു. അവരുടെ ദൂഷണം കണ്ടകടപരമാണ്. രഹസ്യം പാലിക്കാത്തവന് വിശ്വസം നഷ്ടപ്പെടുന്നു. അവന് ആത്മമിത്രം ഉണ്ടാവുകയില്ല. സുഹൃത്തിനെ സ്നേഹിക്കുകയും അവനോട് വിശ്വസം പാലിക്കുകയും ചെയ്യുക. നീ അവന്റെ രഹസ്യം വെളിപ്പെടുത്താൻ ഇടയായാൽ അവനോടുകൂടെ നടക്കരുത്. എന്തെന്നാൽ ശത്രുവിനെ നശിപ്പിക്കുന്നത് പോലെ നീ അയൽക്കാരന്റെ സൗഹൃദം നശിപ്പിച്ചു. കയ്യിലിരുന്ന് പക്ഷിയെ തുറന്നു വിടുന്നത് പോലെയാണ് നീ അയൽക്കാരനെ അകറ്റി അവനെ വീണ്ടും കിട്ടുകയില്ല. പിന്തുടരാനാകാത്ത വിധം അവൻ അകന്നിരിക്കുന്നു. വലയിൽ നിന്ന് മാനെന്ന പോലെ അവൻ രക്ഷപ്പെട്ടിരിക്കുന്നു. മുറിവാണെങ്കിൽ വെച്ച് കെട്ടാം. സൂക്ഷണത്തിന് ശേഷവും അനുരഞ്ജന സാധ്യതയുണ്ട്. രഹസ്യം വെളിപ്പെടുത്തിയാൽ പിന്നെ പ്രവേശിക്കാൻ വകയില്ല. കന്നുചിമ്മെന്നവൻ തിന്മ നനയ്ക്കുന്നു. അവനെ തടയാനാർക്കും കഴിയുകയില്ല. നീ കേൾക്കെ അവൻ മധുരമായി സംസാരിക്കും. നിന്റെ വാക്കുകളെ അവൻ ശ്ലാഘിക്കും. എന്നാൽ പിന്നീട് അവൻ സ്വരം മാറ്റും. നിന്റെ വാക്കൊന്നു തന്നെ നിന്നെ കൊടുക്കും. ഞാൻ വെറുക്കുന്ന പലതുമുണ്ട്. എന്നാൽ ഒന്നും അവന് തുല്യമല്ല. കർത്താവ് പോലും അവനെ വെറുക്കും. നേരെ മുകളിലേക്ക് കല്ലെറിയുന്നവൻ തന്റെ തലയിലേക്ക് തന്നെയാണ് എറിയുന്നത്. ചെറിയ പ്രയോഗം ചുറ്റും മുറിപ്പെടുത്തുന്നു. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും. താൻ വെച്ച കണിയിൽ താൻ തന്നെ കുടുങ്ങും. താൻ ചെയ്ത നിന്മ തന്റെ മേൽ തന്നെ പതിക്കും. അതെവിടെ നിന്ന് വന്നെന്ന് അവൻ അറിയുകയുമില്ല. അഹങ്കാരിയിൽ നിന്ന് പരിഹാസവും ദൂഷണവും പുറപ്പെടുന്നു. പ്രതികാരം സിംഹത്തെ പോലെ അവന് വേണ്ടി പതിയിരിക്കുന്നു. ഭക്തൻ വീഴുമ്പോൾ ആനന്ദിക്കുന്നവൻ കണിയിൽ കുടുങ്ങും. മരണത്തിന് മുൻപ് വേദന അവനെ വീഴുന്നും. കോപവും ക്രോധവും മ്ലേച്ഛമാണ്. അവയെപ്പോഴും ദുഷ്ടനോടുകൂടെയുണ്ട്. പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും. അവിടുന്ന് അവന്റെ പാപം മറയ്ക്കുകയില്ല. അയൽക്കാരന്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും. അയൽക്കാരനോട് പക വച്ചു പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ? തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ? മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവന്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും? ജീവിതാന്തമോർത്ത് ശത്രുതയെ അവസാനിപ്പിക്കുക. നാശത്തെയും മരണത്തെയും ഓർത്ത് കൽപ്പനകൾ പാലിക്കുക. കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക. അത്യുന്നതന്റെ ഉടമ്പടി അനുസരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക. കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും. കോപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു. ദുഷ്ടൻ സ്നേഹിതനെ ദ്രോഹിക്കുകയും സമാധാനത്തിൽ കഴിയുന്നവരുടെ ഇടയിൽ ശത്രുതകൾ വാർക്കുകയും ചെയ്യുന്നു. വെറുകിനൊത്ത തീയാളുന്നു. ദുശ്ശാഠ്യത്തിനൊത്ത് കലഹം, കരുത്തിനൊത്ത് കോപം, ധനത്തിനൊത്ത് ക്രോധം. ചുരുക്കത്തിനുള്ള വാഗ്വാദം അഗ്നിജ്വലിപ്പിക്കുന്നു. പെട്ടെന്നുള്ള ശണ്ട രക്തച്ചൊരിച്ചിലുള്ള വാക്കുന്നു. ഊതിയാൽ തീ പൊരിച്ചൊലിക്കും. തുപ്പിയാൽ കെട്ടുപോകും. രണ്ടും ഒരേ വായിൽ നിന്ന് തന്നെ വരുന്നു. പരദൂഷകനും ഏഷണിക്കാരനും ശമിക്കപ്പെട്ടവർ സമാധാനത്തിൽ കഴിഞ്ഞിരുന്ന അനേകരെ അവർ നശിപ്പിച്ചിട്ടുണ്ട്. അപവാദം അനേകരെ തകർക്കുകയും ദേശാന്തരങ്ങളിലേക്ക് ചിതറിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് പ്രബല നഗരങ്ങളെ നശിപ്പിക്കുകയും ഉന്നതന്മാരുടെ ഭവനങ്ങൾ തട്ടിമറിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദം ധീരപണിതകളുടെ ബന്ധം നിഷേധിക്കുകയും അവർക്ക് അധ്വാനഫലം നിഷേധിക്കുകയും ചെയ്തിട്ടുണ്ട്. അപവാദത്തിന് ചെവി കൊടുക്കുന്നവൻ സ്വസ്ഥത അനുഭവിക്കുകയോ സമാധാനത്തിൽ കഴിയുകയോ ചെയ്യുകയില്ല. ചാട്ട കൊണ്ടടിച്ചാൽ തിണർപ്പുണ്ടാകും. നാമം കൊണ്ട് പ്രഹരിച്ചാൽ അസ്ഥികൾ തകരും. വാത്സല്യ അനേകരെ വീഴ്ത്തിയിട്ടുണ്ട്. നാമം കൊണ്ട് വീഴ്ത്തപ്പെട്ടവർ അതിലേറെയാണ്. അപവാദമേൽക്കാത്തവരും അതിന്റെ കോപത്തിനിരയാകാത്തവരും അതിന്റെ നുഖം വഹിക്കാത്തവരും അതിന്റെ ചങ്ങല വീഴാത്തവരും ഭാഗ്യവാന്മാർ. അതിന്റെ മുഖം ഇരുമ്പും ചങ്ങല പിച്ചളയുമാണ്. അത് വരുത്തുന്ന മരണം ദുർമരണമാണ്. പാതാളമാണ് അതിനേക്കാൾ അഭികാമ്യം. ദൈവഭക്തന്റെ മേൽ അതിന് അധികാരമില്ല, അവൻ അതിന്റെ അഗ്നിയിൽ ദഹിക്കുകയുമില്ല. കർത്താവിനെ പരിത്യജിക്കുന്നവർ അതിന്റെ പിടിയിൽ അമരും, അത് അവരുടെ ഇടയിൽ കത്തിയെ ജ്വലിക്കും, കെടുത്താൻ കഴിയുകയുമില്ല. സിംഹത്തെ പോലെ അത് അവരുടെ മേൽ ചാടി വീഴും, പുലിയെ പോലെ അത് അവരവരെ ചിന്തിക്കളയും. നിങ്ങളുടെ ഭൂസ്വത്ത് ഉള്ളുവേലി കൊണ്ട് സുരക്ഷിതമാക്കുക, സ്വർണവും വെള്ളിയും കൂട്ടി സൂക്ഷിക്കുക. വാക്കാളെന്നും തൂക്കി ഉപയോഗിക്കുക, വായിക്ക് വാതിലും പൂട്ടും നിർമ്മിക്കുക. നിനക്ക് വേണ്ടി പതിയിരിക്കുന്നവരുടെ മുമ്പിൽ ചെന്ന് വീഴാതിരിക്കണമെങ്കിൽ നാവ് കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുക. കരുണയുള്ളവൻ അയൽക്കാരന് കടം കൊടുക്കും, അവനെ തുണയ്ക്കുന്നവൻ കൽപ്പനകൾ അനുസരിക്കുന്നു. അയൽക്കാരന് ആവശ്യം വരുമ്പോൾ കടം കൊടുക്കുക, നീ കടം വാങ്ങിയാൽ സമയത്തിന് തിരിച്ചു കൊടുക്കണം. വാക്കുപാലിച്ച് അയൽക്കാരനോട് വിശ്വസത കാണിക്കുക, നിന്റെ ആവശ്യങ്ങൾ തക്ക സമയത്ത് നിറവേറും. വീണ് കിട്ടിയ നിധി പോലെ കടത്തെ കരുതുന്ന വളരെ പേരുണ്ടാകും, അവർ തങ്ങളെ സഹായിക്കുന്നവർക്ക് ഉപദ്രവം വരുത്തും. കടം കിട്ടുന്നത് ഒരു അയൽക്കാരന്റെ കൈ ചുംബിക്കുകയും അവരുടെ ധനത്തെ പറ്റി പുകഴ്ത്തി പറയുകയും ചെയ്യുന്നവരുണ്ട്. കടം വീട്ടാറാകുമ്പോൾ താമസിപ്പിക്കുകയും നിരർത്ഥകമായ വാഗ്ദാനം കൊടുക്കുകയും സമയം പോരെന്ന് പരാതി പറയുകയും ചെയ്യുന്നു. നിർബന്ധിച്ചിലെത്തി ആരും കടം കൊടുത്തവന് കഷ്ടിച്ചു പകുതിയെ തിരിച്ചു കിട്ടുകയുള്ളൂ, അവനത് ഭാഗ്യമായി കരുതും. നിർബന്ധിച്ചില്ലെങ്കിൽ കടം വാങ്ങിയവൻ പണം അപകരിച്ചത് തന്നെ. ആവശ്യമില്ലാതെ അവനെ ശത്രുവാക്കുകയാണ്. നിന്നെയും ശാപവർഷം കൊണ്ടായിരിക്കും അവൻ കടം വീട്ടുക. മാനത്തിന് പകരം അപമാനം ലഭിക്കുന്നു. ഇത്തരം ദുഷനിമിത്തം കടം കൊടുക്കാൻ പലരും മടിച്ചിട്ടുണ്ട്. ആവശ്യമില്ലാതെ വഞ്ചിതരാകാൻ അവർ ഭയപ്പെടുന്നു. എങ്കിലും നിർദ്ധനരോട് കരുണ കാണിക്കണം. നിന്റെ ദാനത്തിന് വേണ്ടി കാത്തിരിക്കാൻ അവൻ ഇടയാകരുത്. കൽപ്പനകളെ പ്രതി ദരിദ്രനെ സഹായിക്കുക. ആവശ്യക്കാരനായ അവനെ വെറും കൈയോടെ അയക്കരുത്. സംഹാരകനോ സഹോദരനോ സ്നേഹിതനോ വേണ്ടി തന്നെ നഷ്ടപ്പെടുത്താൻ മടിക്കരുത്. കല്ലിനടിയിലിരുന്നാത് തുരുമ്പിച്ച് നഷ്ടപ്പെടാതിരിക്കരുത്. അച്ഛനതിന്റെ കൽപ്പനകളനുസരിച്ച് വേണം ധനം നേടാൻ. അത് സ്വർണത്തേക്കാൾ ലാഭകരമാണ്. ദാനധർമ്മമായിരിക്കട്ടെ നിന്റെ നിക്ഷേപം. എല്ലാ തിന്മകളിൽ നിന്ന് അത് നിന്നെ രക്ഷിക്കും. ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാൻ ബലമേറിയ പരിചയക്കാളും കനത്ത കുന്തത്തെക്കാളും അത് ഉപകരിക്കും. നല്ല മനുഷ്യനായൽക്കാരന് വേണ്ടി ജാമ്യം നിൽക്കും, നാണം കെട്ടവനെ അവനെ വഞ്ചിക്കും. ജാമ്യക്കാരന്റെ കാരുണ്യം വിസ്മരിക്കരുത്. അവൻ തന്റെ ജീവനാണ് നിനക്ക് നൽകുന്നത്. ദുഷ്ടൻ ജാമ്യക്കാരന്റെ ഐശ്വര്യം നശിപ്പിക്കുന്നു, നന്ദിഹീനം തന്നെ രക്ഷിച്ചവനെ കൈവിടിയുന്നു. ജാമ്യം പലരുടെയും ഐശ്വര്യം നശിപ്പിച്ചിട്ടുണ്ട്. അത് അവരെ കടലിലെ തിരമാല പോലെ ഉലച്ചു. പ്രബലന്മാരെ നാടുകടത്തി വിദേശങ്ങളിടയാക്കി. ലാഭേച്ഛം മൂലം ജാമ്യം നിൽക്കുന്ന ദുഷ്ടൻ വ്യവഹാരം അയൽക്കാരനെ സഹായിക്കുക. വീഴാതിരിക്കാൻ സൂക്ഷിക്കുകയും ചെയ്യുക. ജലം, ആഹാരം, വസ്ത്രം, സ്വൈര്യമായി പാർക്കാൻ ഒരിടം എന്നിവയാണ് ജീവിതത്തിന്റെ പ്രാഥമിക ആവശ്യങ്ങൾ. സ്വന്തം കുടിലിൽ ദരിദ്രനായി കഴിയുന്നതാണ് അന്യന്റെ ഭവനത്തിൽ സമൃദ്ധമായ ഭക്ഷണം ആസ്വദിക്കുന്നതിനേക്കാൾ നല്ലത്. ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുക. ദാക്ഷിണ്യം അനുഭവിക്കുന്നവനെന്ന ദുഷ്കീർത്തി വരരുത്. വീട് തമ്പിയുള്ള ജീവിതം ശോചനീയമാണ്. വായ് പൊത്തി നിൽക്കേണ്ടി വരും. അന്യ വീട്ടിൽ ആതിഥേയം ചമഞ്ഞ നീ പാനീയം പകരും. എന്നാൽ നന്ദിയല്ല, പരിശവാക്കുകളായിരിക്കും നീ കേൾക്കുക. ഏ മനുഷ്യ, വന്ന മേശയൊരുക്കൂ, എടുത്ത വിളമ്പൂ, ഞാൻ ഭക്ഷിക്കട്ടെ. ഈ മാനിന് വേണ്ടി സ്ഥലമൊഴിഞ്ഞു വരിക. എന്റെ സഹോദരൻ വന്നതിനാൽ വീട് എനിക്ക് ആവശ്യമുണ്ട്. പാർപ്പിടത്തെ സംബന്ധിക്കുന്ന ശകാരവും മുത്തുമർണന്റെ പരിഹാസവും വികാരവാനെ വെളിപ്പെടുത്തുന്നു. ദൈവമേ എനിക്ക് യോഗ്യമാകുന്നു. ബാധിക്കുന്നു
പിതാവിനും പുത്രനും വിശുദ്ധോളം സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും നിറഞ്ഞിരിക്കുന്ന ബലവാനായ ദൈവം തമ്പുരാൻ പരിശുദ്ധൻ 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 വിവരങ്ങളിൽ സ്തുതി. പ്രിയക ദൈവത്തിന്റെ വലുതൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭദ്രാസനത്തിന്റെ ആഭിമുഖ്യത്തിൽ ബുധനാഴ്ച നടത്തി വരുന്ന അനിന്ദ്രഹിതമായ ഈ ടെലിഫോണിക് പ്രാർത്ഥനാ സംഗമത്തിലേക്ക് എല്ലാ ദൈവമക്കളെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ സ്വാഗതം ചെയ്യുന്നു. ശുശ്രൂഷയെ ഇത്രയും നാളും വളരെ ധന്യമായി മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന സർവശക്തനായ ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം മഹാകാരുണ്യവാന്റെ മുമ്പിൽ ശിരസ്സത നമിച്ചുകൊണ്ട് സ്വയം നമ്മൾ സമർപ്പിക്കുന്നു. ഈ ശുശ്രൂഷയ്ക്ക് സജീവമായി നേതൃത്വം നൽകുന്ന ഭദ്രാസനത്തെ മത്രാപോലിത്ത സാന്നിധ്യം കൊണ്ട് അദ്ദേഹം ഇപ്പോഴിവിടെ ഇല്ല, യാത്രയിലാണെങ്കിൽ തന്നെയും തിരുമനസ്സിനെ പ്രത്യേകമായിട്ട് ഓർക്കുന്നു. അതോടൊപ്പം തന്നെ വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെയും വളരെ സ്നേഹത്തോടും ആദരവോടും കൂടെ ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഇന്ന് തിരുവചന ധ്യാനത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്നത് പലങ്കര സഭയിലെ അറിയപ്പെട്ട കൺവെൻഷൻ പ്രസംഗനായിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോജി കെ ജോയി അച്ഛനാണ്. അച്ഛന്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയ്ക്ക് വലിയൊരു അനുഗ്രഹമാണ്. പ്രിയപ്പെട്ട അച്ഛനെ വളരെ സ്നേഹാദരവോടുകൂടി ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുന്നു. അതോടൊപ്പം അരമനയിൽ സാന്നിധ്യം കൊണ്ട് നടക്കുന്ന വന്നിയ പ്രീതിപ്രസത്തിന് സന്തോഷത്തിന് വളരെ സ്നേഹത്തോടുകൂടി ഈ ശുശ്രൂഷയിൽ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ സംബന്ധിക്കുന്ന ഭദ്രാസനത്തിന്റെ അകത്തും പുറത്തുമായിട്ടുള്ള എല്ലാ മക്കളെയും ദൈവം ഭാഗമോർക്കുകയും വളരെ സ്നേഹത്തോടുകൂടി ഈ ധന്യവാദം ശുശ്രൂഷയിലേക്ക് സ്വാഗതം ആശംസിക്കുകയും ചെയ്യട്ടെ. സുവിശേഷ ഗീതങ്ങളിലെ 118-ാമത്തെ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. സുപരിചിതമായ പഴയ ഗീതം, അടലേറും ജീവിതം അടുത്തു തളരുകയോ ഇനി സഹജം. ജീവിതമാകുന്ന യാത്രയിൽ പലതരത്തിലുള്ള കേട്ടിയർക്കങ്ങൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. സന്തോഷത്തിന്റെയും പ്രതിബന്ധനങ്ങളെയും ഒക്കെ തലങ്ങളിൽ കൂടെ യാത്ര ചെയ്യുമ്പോഴും അനുസ്യൂതം നമ്മളെ നടത്തുന്ന ദൈവത്തിന്റെ കരങ്ങൾ, ആ കരങ്ങളിൽ മുറുകെ പിടിച്ച് ജീവിക്കുമ്പോൾ ഏത് പ്രതിബന്ധങ്ങളുണ്ടെങ്കിലും അവയെ അതിജീവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ശക്തീകരിക്കും. നിന്നെ വിളിച്ചവൻ പ്രകാശമുള്ളവനാണ്. ആ പ്രകാശത്തിൽ സ്വയം സമർപ്പിക്കുന്നവന് ജീവിതത്തിന്റെ അവസാനം വരെയും ആ അനശ്വരമായ പ്രകാശം വഴികാട്ടും എന്ന് നമ്മെ ഓർമ്മപ്പെടുത്തുന്ന ഈ ഗീതം ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. അടലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജേ. അടലേറും ജീവിതമാരുവിൽ നീ താളരുകയോ ഇനി സഹജേ. നിന്നെ വിളിച്ചവനുള്ളയുള്ളോ കണ്ണേ മണി പോലെ കാത്തിടുമേ. അന്ത്യം വരെ വാഴുകയവൻ താങ്ങി നടത്തിടും പൊൻകാരത്താൻ. അടലേറും ജീവിതം മരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കാർമോകിലേറെ കരേറുകിലോ കാടുന്നില്ലേ മഴവില്ലാതിന്മേൽ. കരുതുക വേണ്ടത് ഭീകരങ്ങൾ കെടുതീകൾ തീർക്കാവൻ അഴുകിടുമേ. അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. മരുഭൂ പ്രയാണത്തിൽ ചാരിടുവാൻ ഒരു നല്ല നായകൻ നിനക്കില്ലയോ. കരുതും നിനക്കവൻ വേണ്ടതല്ല അതരാതെ യാത്ര തുടർന്ന് നീടുക. അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. ചേലോട് തന്ത്രങ്ങളോതിടുവാൻ ചാരന്മാരുണ്ടധികം സഹജേ. ചുടുചോര ചേർത്തി വന്നിടിലോ ചായല്ലേ ലോക താങ്ങുകളിൽ. അഴലേറും ജീവിതമാരുവിൽ നീ തളരുകയോ ഇനി സഹജേ. കൈപ്പുള്ള വെള്ളം കൊടി ചിടിലോ
പിതാവിനും പുത്രനും പരിശുദ്ധരോഹായിക്ക് സ്തുതി. ആകാശം ഭൂമിയും തന്നെ മോഹത്തോടെ നിറഞ്ഞിരിക്കുന്ന ഭഗവാനാദിതുമ്പ്രാൻ പരിശുദ്ധൻ 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 വരങ്ങളെ സ്തുതി. ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
തുടങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കണ്ണ ചെയ്യണം.
ദൈവമേ നീ പരിശുദ്ധനാകുന്നു,
പെണ്ണുക്കുട്ടിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കർണം ചെയ്യണമേ.
നീ പരിശുദ്ധനാകുന്നു,
വേണ്ടി കുട്ടിറങ്ങിയപ്പെട്ടവനെ ഞങ്ങളോട് കർണം ചെയ്യണമേ.
കർത്താവെ ഞങ്ങളുടെ മേൽ അനുഗ്രഹം ചെയ്യണമേ. കർത്താവെ അനുഗ്രഹം
ചെയ്യണമേ. ഞങ്ങളുടെ അവസ്ഥ ശുശ്രൂഷയും കൈക്കൊണ്ട് ഞങ്ങളോട് കർണം ചെയ്യണമേ.
ദൈവമേ നിനക്ക് സ്തുതി,
നിനക്ക് സ്തുതി പാറയ്ക്കുമോ.
ക്രിസ്തനായ ഞങ്ങളുടെ പിതാവേ,
പോലെ ഭൂമിയിലുമാണ് ഞങ്ങളുടെ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിക്കരുതേ. വിനയോദോഷങ്ങളെ നിനക്കുള്ളതാകുന്നു. ആ മീൻ
പറഞ്ഞു പറയുമേ, നിനക്ക് സമാധാനം
കർത്താവിനോടുകൂടെ സ്ത്രീകളിൽ വാഴ്ത്തപ്പെട്ടവളാകുന്നു.
വാഴ്ത്തപ്പെട്ടവനാകുന്നു. ൾക്ക് വേണ്ടി ഇപ്പോഴും പോയോണമെന്ന സമയത്ത് പറിക്കുമോറ് ദൈവമേ, നീ ഞങ്ങളോട് ചെയ്തിട്ടുള്ള സർവ സർവകൃപകൾക്കും വേണ്ടി ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ അയോഗ്യരെങ്കിലും നിന്നോടുള്ള സ്നേഹവും ഭയഭക്തിയും ഞങ്ങൾക്ക് നൽകണമേ എന്ന് നിന്നോട് ഞങ്ങൾ യാചിക്കുന്നു. ഞങ്ങളുടെ ജീവന് ഗുണവും നിന്റെ കർത്തൃത്വത്തിന് ഇഷ്ടവുമായിരിക്കുന്ന പ്രകാരം ഞങ്ങളോട് പ്രവർത്തിക്കണമേ. നിന്റെ നല്ല തിരുവിഷ്ടത്തിന് പ്രകാരം ഞങ്ങളെ നടത്തണമേ. എല്ലായ്പ്പോഴും നിന്റെ തിരുവിഷ്ടമനിൽ നിവർത്തിക്കപ്പെടുമാറാകണമേ. കർത്താവായി ശ്രമിക്കുക, എല്ലാ മനുഷ്യരെക്കാൾ അധികമായിട്ടും എല്ലാവരെ പോലെയും നിന്റെ തിരുമുമ്പാകെയും ഞങ്ങൾ പാപികളാകുന്നു എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് നമ്മുടെ പാപങ്ങൾക്ക് മോചനം നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. നീ കരുണയുള്ള ദൈവമാകുന്നുവല്ലോ. ഞങ്ങൾ ജനിച്ചതു മുതൽ ഇതുവരെയും നിന്നോടും മനുഷ്യരോടും ചെയ്തിട്ടുള്ള സകല അകൃത്യങ്ങളും ഞങ്ങളോട് മോചിക്കണമേ. നീ കാരുണ്യവാനാകൊണ്ട് ഞങ്ങളോട് കുറ്റം ചെയ്തിട്ടുള്ള എല്ലാവർക്കും നീ മോചനം നൽകണമേ. നീ കരുണയുടെ കടലാകുന്നുവെന്നും ഞങ്ങളുടെ പാപം നിന്റെ മഹാസമുദ്രത്തിൽ ഒരു തുള്ളി ചെളി പോലെ ആയിരിക്കുന്നുവെന്നും ഒരു തുള്ളി ചെളി മഹാസമുദ്രത്തെ കലക്കുവാൻ കഴിയുന്നതല്ല എന്നും പറഞ്ഞിട്ടുണ്ടല്ലോ. ആകയാൽ ദൈവമേ, നിന്റെ കൃപയിൻ പ്രകാരം ഞങ്ങളോട് കരുണ ചെയ്യണമേ. നിന്റെ കരുണയുടെ ബഹുത്വൻ പ്രകാരം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. ഞങ്ങളുടെ അന്യായത്തിൽ നിന്ന് ഞങ്ങളെ നന്നായി കഴുകി ഞങ്ങളുടെ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ വെടിപ്പാക്കണമേ. എന്തെന്നാൽ ഞങ്ങളുടെ അതിക്രമങ്ങൾ ഞങ്ങൾ അറിയുന്നു. ഞങ്ങളുടെ പാപങ്ങളെല്ലാം ഇപ്പോഴും ഞങ്ങളുടെ നേരെ ഇരിക്കുന്നു. കർത്താവായി ശ്രമിക്കുക, ഞങ്ങളെ പോലെയുള്ള ദുഷ്ടന്മാർക്കും പാപികൾക്കും ഒരുക്കപ്പെട്ടിരിക്കുന്ന അഗ്നിനരകത്തിൽ നിന്നും അതിവേദനകളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. അവരുടെ അഗ്നി കെടാതെയും പുഴുചാകാതെയും ഇരിക്കുന്നുവല്ലോ. പരലോകത്തിൽ നിന്റെ ഇഷ്ടം പ്രവർത്തിക്കുന്നവർക്ക് ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിനും ഞങ്ങളെ യോഗ്യരാക്കണമേ. നിന്നെ സ്നേഹിക്കുന്നവർക്ക് നീ ഒരുക്കി വെച്ചിട്ടുള്ളതിനെ കണ്ണു കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, മനുഷ്യ ഹൃദയത്തിൽ കയറിയിട്ടുമില്ല. ശുംഖക്കാരെയും വേശ്യാസ്ത്രീകളെയും സ്വല്പനേരം കൊണ്ട് നീതി നിശ്ചരാക്കി തീർത്ത് നിനക്ക് ആയിരം ആയിരങ്ങളായും പതിനായിരം പതിനായിരങ്ങളായും ഉള്ള പാപങ്ങളെ സ്വല്പനേരം കൊണ്ട് മോചിക്കുവാൻ ഒരു പ്രയാസവുമില്ലല്ലോ. ആയതുകൊണ്ട് നിന്റെ ജനകനായ പിതാവിന്റെ സ്നേഹത്തെ പ്രതിയും നിന്റെ അടുക്കൽ ധൈര്യത്തോടെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധയായ കന്യക മറിയാമിനെ പ്രതിയും നിന്റെ സകല പരിശുദ്ധന്മാരുടെയും പ്രാർത്ഥനയെ പ്രതിയും പ്രത്യേകാൽ പരിമല മാർ ഗ്രിഗോറിയോസിന്റെയും കൊട്ടശ്ശേരന്മാർ ദിവനാസിയോസിന്റെയും പ്രാർത്ഥനകളെ പ്രതിയും അയോഗ്യരായ ഞങ്ങളുടെ മഹാപാപങ്ങൾക്കും കഠിന കുറ്റങ്ങൾക്കും പരിഹാരം വരുത്തണമേ. നീ കാരുണ്യവാനും മഹാകൃപയുള്ളവനും ഞങ്ങളുടെ ജീവന് വേണ്ടി ഉത്സാഹിക്കുന്നവനുമാകുന്നുവല്ലോ. കർത്താവായ യേശുമിശിഹ, നീ സൃഷ്ടിച്ചിട്ടുള്ളതും സൃഷ്ടിക്കുന്നതുമായ സകലത്തിൽ നിന്നും നിനക്കും ഞങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി നിന്നെ അയച്ച പിതാവിനും നിന്റെ പരിശുദ്ധ രൂപായിക്കും ഇപ്പോഴുമല്ല ഇപ്പോഴും എന്നേക്കും സ്തുതിയും വന്ദനവും യോഗ്യമാകുന്നു.
ത്രിയേക ദൈവത്തിന്റെ വലുതൊരു നാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരെ, സ്നേഹമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, ഒരു ബുധനാഴ്ചയുടെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിൽ സംബന്ധിപ്പാൻ തക്കവണ്ണം ദൈവം നമുക്കിടയാക്കി തീർത്തതിൽ നമുക്ക് വീണ്ടും ദൈവത്തെ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. ഈ ശുശ്രൂഷ വളരെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് ഓരോ നമുക്ക് വളരെ അഭിമാന സന്തോഷമുള്ള കാര്യമാണ്. അതോടൊപ്പം തന്നെ ഓരോ ആഴ്ചയും വിവിധ സ്ഥലങ്ങളിൽ പ്രത്യേകിച്ച് നാട്ടിൽ നിന്നൊക്കെ വരുന്ന തിരുമേനിമാരും അച്ഛന്മാരും ഒക്കെ ഇതിൽ സംബന്ധിക്കുന്നു എന്നുള്ളത് നമുക്ക് ഭാഗ്യമായിട്ട് ഞാൻ കരുതുകയാണ്. കഴിഞ്ഞ രണ്ടു മൂന്ന് ആഴ്ചകളായിട്ട് വിവിധ തിരുമനസ് തിരുമേനിമാര് പല തിരുമേനിമാരും ഉണ്ടായിരുന്നു. ഇന്ന് പ്രിയപ്പെട്ട ജോജിയച്ഛന്റെ സാന്നിധ്യവും ഇതിലുണ്ടാവുന്നു എന്നുള്ളത് നമുക്ക് ഏറ്റവും സന്തോഷം പകരുന്ന ഒരു കാര്യമാണ്. പ്രത്യേകം നമുക്കറിയാം, നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വളരെ ഒരുക്കത്തോടു കൂടി കാത്തിരിക്കുന്ന ദിനങ്ങളായിതൊക്കെ. ഈ ദിനങ്ങളോടനുബന്ധിച്ച് ഇതുപോലെയുള്ള പിതാക്കന്മാരുടെയൊക്കെ സാന്നിധ്യം ഈ ശുശ്രൂഷയിൽ ഉണ്ടാകുന്നത് ഒരു വലിയ ദൈവാനുഗ്രഹമായിട്ട് തന്നെ അതിനെ കാണുകയാണ്. നമ്മൾ കേൾക്കുന്ന ഈ കാര്യങ്ങളൊക്കെയും നമ്മുടെ വ്യക്തി ജീവിതത്തില് ആത്മീയ ജീവിതത്തിന് കൂടുതൽ ഉന്മേഷവും നന്മയും വിശുദ്ധിയും ഒക്കെ പകരുവാൻ തക്കവണ്ണം ഈ പിതാക്കന്മാരുടെയും വൈദികരുടെയും ഒക്കെ വാക്കുകൾ നമ്മളെ ഉത്തേജിപ്പിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. സഭയുടെ കാനോനിക ക്രമീകരണ പ്രകാരം കഴിഞ്ഞ രണ്ടാഴ്ച കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച ഹൂദോസീത്തോ ഞായറാഴ്ച, കഴിഞ്ഞ ആഴ്ച ഹൂദോസീത്തോ ഞായറാഴ്ച സഭയുടെ ശുദ്ധീകരണം, അതിനുശേഷം ശുദ്ധീകരിക്കട്ട സഭയുടെ പ്രതിഷ്ഠ. സഭയുടെ പ്രതിഷ്ഠ എന്നൊക്കെ പറയുമ്പോൾ തന്നെ സഭ എന്ന് പറയുന്ന രണ്ട് വാക്കുകളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു കൂട്ടായ്മ എന്നതിനേക്കാളൊക്കെ ഉപരിയായി ഞാനും നിങ്ങളും ഒക്കെ ചേരുന്ന ഒരു വലിയ വിശുദ്ധിയുടെ കൂട്ടായ്മയാണ് സഭ എന്ന് പറയുന്നത്. നമ്മളെ തന്നെ പരിപൂർണമായിട്ട് ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം ഈ ഒരു പ്രത്യേക സ്ഥലങ്ങളിൽ സഭ നമ്മളെ നിർദ്ദേശം നൽകുന്നു എന്നുള്ളതാണ്. ജീവിക്കുന്ന സാഹചര്യത്തിൽ ഈ യാഥാർത്ഥ്യങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയിട്ട് ഇത് മറ്റൊടത്ത് നടക്കുന്ന സംഗതിയാണ്, എനിക്കിതുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല ഒരു എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിന് ആന്തരികമായ രൂപാന്തരം ഉണ്ടാകാൻ സാധ്യതയില്ല. അതേസമയം അതിനേക്കാളൊക്കെ ഉപരിയായിട്ട് സഭയുടെ വിശ്വാസത്തോട് ചേർന്ന് ജീവിക്കുകയും ഇതൊക്കെ ഇതുപോലെ സഭ ഒരുക്കി തരുന്ന സാഹചര്യങ്ങളൊക്കെ എന്റെ വ്യക്തി ജീവിതത്തിൽ ദൈവത്തോട് കൂടുതൽ അടുക്കണം എന്നുള്ള ആ ഒരു ആഴമായ ബോധത്തോടും വിചാരത്തോടും കൂടെ നമ്മൾ ഇതിനെ സമീപിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു അനശ്വരമായ പ്രകാശം രൂപപ്പെട്ടു വരുമെന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഈ വരുന്ന ഞായറാഴ്ച പ്രത്യേകമായിട്ട് സഭ ക്രമീകരിച്ചിരിക്കുന്നത് പേരൻസ് ഡേ ആയിട്ട് ക്രമീകരിച്ചിരിക്കുന്നു. ഇതിനോടനുബന്ധിച്ചുള്ള വായന നമുക്കറിയാം, എലിസബത്തും സക്കറിയ പുരോഹിതന്റെയും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള വലിയ ഒരു അനുഗ്രഹത്തിന്റെ ഓർമ്മയെ നമുക്ക് നൽകുന്നതാണ്. തീർച്ചയായിട്ടും ഈ ദിനങ്ങളിൽ നമ്മൾ വായിക്കുന്ന ചിന്തകളൊക്കെയും നേരത്തെ ഞാൻ ഓർമ്മിച്ചതുപോലെ നമ്മുടെ കർത്താവിന്റെ തിരുജനനത്തെ വീണ്ടും നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ കൂടി വരവേൽക്കത്തക്കവണ്ണം വിശുദ്ധിയോട് ഒഴുകി കാത്തിരിക്കുന്ന ദിനങ്ങളാണ്. എപ്പോഴും കർത്താവ് നമ്മളിൽ അന്യമായിട്ട് നിൽക്കുന്ന ഒരു ശക്തിയാകാതെ എന്റെ ഊണിലും ഉറക്കത്തിലും എന്റെ ഓരോ നിമിഷം എന്റെ ചിന്താധാരങ്ങളിലൊക്കെയും ആ അനശ്വരമായ കൃപയുടെ നൽവരങ്ങളെ പ്രാപ്തമാക്കുവാൻ തക്കവണ്ണം സഹായിക്കണമേ എന്നുള്ള ഒരു വിചാരത്തോടും ബോധ്യത്തോടും ജീവിക്കാൻ തക്കവണ്ണം ദൈവം നമ്മളെ ഇടയാക്കണമേ എന്ന് പ്രത്യേകമായിട്ട് അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ച നമ്മൾ പ്രധാനമായിട്ട് രണ്ട് പിതാക്കന്മാരെ കൂടെ ഓർക്കുന്ന ദിനങ്ങളായിരുന്നു എന്നുള്ളത് ഒരുപക്ഷെ പലർക്കും അറിയാമായിരിക്കും. നമ്മുടെ സഭയെ വളരെ ദീർഘനാൾ നയിച്ച പരിശുദ്ധ മാത്യൂസ് പ്രഥമൻ ബാബായുടെ ഓർമ്മയായിരുന്നു കഴിഞ്ഞ ഞായറാഴ്ച. അതിന് തൊട്ട് മുമ്പുള്ള ദിനങ്ങളിലായിട്ട് ബാഹ്യ പ്രത്യേകിച്ച് കൽക്കട്ട ഭദ്രാസനത്തിന് ഒരു ശ്രേഷ്ഠമായ മുഖം ബാഹ്യ ലോകത്തിന് നൽകിയ അഭിനന്ദ ഡോക്ടർ സ്റ്റെഫാനോസ് ദേവദാസ് തിരുമനസിന്റെ ഓർമ്മയുമായിരുന്നു. പക്ഷെ പല പള്ളികളിലും ആ പിതാക്കന്മാരെ ഓർക്കുകയും
അവരുടെ മധ്യസ്ഥ അഭയം പ്രാപിക്കുകയും ചെയ്യുന്നു എന്നുള്ളതൊക്കറിയാം. ഇതോടൊപ്പം തന്നെ ഈ വീണ്ടും ഈ പിതാക്കന്മാരെയൊക്കെ അനുസ്മരിക്കുകയും അവരുടെ പ്രാർത്ഥനയും മധ്യസ്ഥതയൊക്കെ ഈ സമയത്ത് യാചിക്കുകയും ചെയ്യുന്നു. ഈ ശുശ്രൂഷയെ ധന്യമായിട്ട് മുന്നോട്ട് നയിച്ചുകൊണ്ട് പോകുന്ന ദൈവത്തെ വീണ്ടും നമ്മൾ സ്തുതിക്കുകയും ആരാധിക്കുകയും വന്ദിക്കുകയും ചെയ്യാം. നേരത്തെ ഞാൻ ഓർപ്പിച്ചതുപോലെ ഇന്ന് തിരുവചന ധ്യാനത്തിന് നേതൃത്വം കൊടുക്കുന്നത് വന്നിയ ജോജി കെ ജോയിച്ചനാണ്. പക്ഷെ മലങ്കര സഭയിൽ അദ്ദേഹത്തെ അറിയാത്തവരായിട്ട് ആളുകളുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാരണം വേദപുസ്തക പഠന ശുശ്രൂഷകളിൽ ദൈവം പ്രത്യേകം വേർതിരിച്ച് തന്റെ ചിന്തകളെയും ഭാവനയും ഒക്കെ ശക്തീകരിച്ചിട്ടുള്ള ഒരു അനുഗ്രഹിക്കപ്പെട്ട പുരോഹിതനാണ് വന്നിയ ജോജിയച്ചൻ. നമ്മുടെ ഭദ്രാസന മെത്രാപോലത്തെ പഠിപ്പിച്ച കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ജൂനിയറായിട്ട് വൈദികസെമിനാറിൽ പഠനം പൂർത്തിയാക്കിയ ഒരു അനുഗ്രഹിക്കപ്പെട്ട അച്ഛനാണ്. അച്ഛന് അടൂർ ഭദ്രാസനത്തിന്റെ ഒരു വൈദികനാണ്. അതോടൊപ്പം തന്നെ അദ്ദേഹം ആനന്ദപ്പള്ളിയിലെ വികാരിയായിട്ട് സേവനം അനുഷ്ഠിക്കുകയും ചെയ്യുന്നു. ഒരു മാസത്തെ സന്ദർശനത്തിനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛന് ഈ അമേരിക്കയിൽ കടന്നു വന്നു. ആദ്യമായിട്ടാണ് അച്ഛനോട് കടന്നു വരുന്നത്. അച്ഛന്റെ യാത്രയിലും അച്ഛന്റെ എല്ലാ ശുശ്രൂഷകളിലും ദൈവം തമ്പുരാനെ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ഭദ്രാസനത്തിന്റെ ദിവ്യബോധനത്തിന്റെ പ്രസ്ഥാനത്തിന്റെ ഡയറക്ടറായിട്ടോട് അദ്ദേഹം പ്രവർത്തിക്കുന്നുണ്ട്. മലങ്കരസഭയിലെ സുപ്രധാന ഒരു കൺവെൻഷൻ പ്രസംഗകനായിട്ട് അദ്ദേഹം തന്നെ ശുശ്രൂഷ ചെയ്യുന്നു. അദ്ദേഹത്തിന് എല്ലാ ശുശ്രൂഷയിലും ദൈവം തമ്പുരാൻ കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും ധന്യവാർന്ന ഈ ശുശ്രൂഷയിലേക്ക് പ്രിയപ്പെട്ട അച്ഛനെ സ്വാഗതം ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷ ശ്രവിക്കുന്നവരൊക്കെയും ഞാൻ പലപ്പോഴും പറയണം, ഓർപ്പെടുത്തണം എന്ന് ഞാൻ ആഗ്രഹിച്ചൊരു കാര്യമാണ്, നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ഫോണുകൾ മ്യൂട്ട് ചെയ്യാൻ തക്കവണ്ണം പലപ്പോഴും ശ്രദ്ധിക്കണം. ചില ആളുകളൊക്കെ ഒരുപക്ഷെ അത് മറന്നു പോകുന്നുണ്ടായിരിക്കാം, ചില അവശബ്ദങ്ങളൊക്കെ ചിലപ്പോൾ വരുന്നുണ്ട്. അത് നമുക്കറിയാം ഈ ശുശ്രൂഷയെ അത് സാരമായിട്ട് ബാധിക്കുന്നുണ്ട്. ദയവായിട്ട് ഞാൻ വിനീതമായിട്ട് അപേക്ഷിക്കുകയാണ്, എല്ലാവരും അത് ഫോണൊക്കെ മ്യൂട്ട് ചെയ്തുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കണം. സുവിശേഷ ഗീതങ്ങളിലെ ഒരു ഗീതം ദൈവസന്നിധിയിൽ വീണ്ടും സമർപ്പിക്കുന്നു. അതിനുശേഷം പ്രിയപ്പെട്ട അച്ഛന് വചനം പ്രഘോഷിക്കുന്നതാണ്. സുവിശേഷ ഗീതങ്ങളിലെ പഴയതും വിരചിതവുമായ ഗീതം 117-ാമത്തെ ഗീതം, ലോകത്തിലേക്ക് ആശ്രയം എന്നേശു മാത്രം ശോകങ്ങളേറി വന്നാലും. ഈ ലോകത്തിൽ കൂടി നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്കറിയാം എപ്പോഴും നമ്മളെ കാത്തിരിക്കുന്ന വിഘ്നങ്ങൾ ഒരുപാടുണ്ട്. പലപ്പോഴും ഈ വിഘ്നങ്ങൾ സാരമായിട്ട് ബാധിക്കാത്തത് നാം അറിയാതെ ഹൃദയം തുറന്ന് വിളിക്കുന്ന ഒരു ദൈവത്തിന്റെ സാന്ത്വന ഫലം കൂടും നമ്മളെ പൊതിയുന്നു എന്നുള്ളത് നമുക്കറിയാം. അല്ലെങ്കിൽ തമ്പുരാൻ അയക്കുന്ന വിശുദ്ധന്മാരുടെയൊക്കെ സംസർഗം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും നമുക്കറിയാം. നമ്മൾ ഏറ്റവും പ്രതീക്ഷയോടെ കാത്തിരുന്ന ഉറ്റവരും ഉടയവരും ഒക്കെയും ചില നിർണായക ഘട്ടങ്ങൾ നമ്മളെ കൈവിടുമ്പോഴും ഒരിക്കലും കൈവിടാത്ത വാക്കുമാറ്റാത്ത തമ്പുരാന്റെ ആ ഒരു സാന്നിധ്യം എപ്പോഴും നമ്മളെ ഓർപ്പെടുത്തുന്നു. ഇതുപോലുള്ള ഗീതങ്ങളിൽ കൂടെയൊക്കെ നമുക്ക് പ്രാർത്ഥനയായിട്ട് ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ലോകത്തിലേക്ക് ആശ്രയം എന്നേശ മാത്രം ശോകങ്ങളേറി വന്നാലും.
ലോകത്തിലേകയാശ്രയം എന്നേച്ചു മാത്രം ലോകങ്ങളേറി വന്നാലും, വേണ്ടായി ലോകയും ബന്ധിയനേ നീ മതി, വേണ്ടായി ലോകയും ബന്ധിയനേ നീ മതി എന്നും വാട്ടിപ്പാടും ഞാൻ പാടും ഞാൻ. ലോകത്തിലേ ആശ്രയം എന്നേച്ച് മാത്രം ചോളങ്ങളേറി വന്നാലോ, ഉത്തവരായിരുന്നവ ജയിച്ചാലും മാത്രമില്ലാത്ത സ്നേഹിതേ, ക്ലേശം നിറഞ്ഞ ലോകയാത്രയ താങ്ങിടോ, ക്ലേശം നിറഞ്ഞ ലോകയാത്രയ താങ്ങിടോ, വീണ്ടിയാലി നിത്യവോ. ലോകത്തിലേ ആശ്രയം എന്നേച്ചു മാത്രം ശോകങ്ങളേറി വന്നാലോ, തേടിയതല്ല ഞാൻ നിന്നെ ക്രൂശിൽ സ്നേഹം നേടിയ പാപിയാമെന്നെ, തേടിയതല്ല ഞാൻ നിന്നെ ക്രൂശിൽ സ്നേഹം നേടിയ പാപിയാമെന്നെ, ഓടുന്നോ രാഖിലേക്കോ പാടുകൾ ഏറ്റു ഞാൻ, ഓടുന്നോ രാഖിലേക്കോ പാടുകൾ ഏറ്റു ഞാൻ, മാറുവാനാവതില്ലിനി മാറുവാനാവതില്ലിനി. ലോകത്തിലേ യാത്രയോ എന്നേച്ച് മാത്രം ശോകങ്ങളേറി വന്നാലോ, മാറായുണ്ട് മാറായില്ലാതരാമേശു മാറായുണ്ടി മരുവാതിൽ സാരമില്ല മാറായില്ലാതരാമേശു മാറാത്തവാക്കുതന്നാൻ മാറുമോ ആയവേ മാറാത്തവാക്കുതന്നോ മാറുമോ ആയവേ മാറ മധുരമാക്കിടും മാറ മധുരമാക്കിടും ലോകത്തിലേക്ക് യാത്രയോ എന്നേച്ചു മാത്രം ചോകങ്ങളേറി വന്നാലോ വിശ്വാസ കപ്പൽ താഴുമോ ഈയുലകിലി സന പോലെ നേറുന്നേ വിശ്വാസ കപ്പൽ താഴുമോ ഈയുലകിലി സന പോലെ നേറുന്നേ ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലോ ആശ്വാസമേകുവാൻ നീ വേഗമായി വന്നാലോ വിശ്വാസനായക പ്രിയ വിശ്വാസനായക പ്രിയ ലോകത്തിലേക്ക് ആശ്രയം എന്നേച്ചു മാത്രം ചോദങ്ങളേറി വന്നാലോ ശക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസ നേക്തി കാഴ്ച ശബ്ദങ്ങൾ ഏറെ വേണം വിശ്വാസ പോരിൽ നിൽക്കുക പത്മത്തിലെത്ര ഞാനേകനായി പാർക്കണം പത്മത്തിലെത്ര ഞാനേകനായി പാർക്കണം വിശ്വാസത്യാഗമില്ലാതെ വിശ്വാസത്യാഗമില്ലാതെ ലോകത്തിലേക്ക് യാത്രയോ എന്നേച്ചു മാത്രം ചോദങ്ങളേറി വന്നാലോ വേണ്ടായി ലോകയും പ്രിയനെ നീ മതി വേണ്ടായി ലോകയും പ്രിയനെ നീ മതി എല്ലാം വാഴ്ത്തിപ്പാടും ഞാ എല്ലാം വാഴ്ത്തിപ്പാടും ഞാൻ
തിരുവചന ധ്യാനത്തിനായിട്ട് ബഹുമാനപ്പെട്ട അച്ഛനെ വനസ്നേഹാദരവോടുകൂടി സ്വാഗതം ചെയ്യുന്നു.
പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി ആദ്യം മുതൽ അന്നേക്കും തന്നെ ആമേൻ. വിവിധ സ്ഥലങ്ങളിൽ ഇരുന്ന ഈ പ്രാർത്ഥനാ സംഗമത്തിൽ പങ്കെടുക്കുന്ന പ്രിയ സഹോദരങ്ങളെ, മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ദൈവികമായ സാന്നിധ്യം അനുഭവിക്കുന്ന ഈ നിമിഷം ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരുന്ന് തിരുവചനം ധ്യാനിക്കുവാനും പ്രാർത്ഥിക്കുവാനും ദൈവം തന്ന കൃപകളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ഈ അതുല്യമായ നിമിഷത്തിലേക്ക് ബലഹീന എനിക്കും ഒരവസരം തന്ന ദൈവത്തെ ഓർത്ത് ദൈവനാമത്തെ മഹത്വപ്പെടുത്തുന്നു. ജീവിതത്തിൽ ദുഃഖങ്ങളും സങ്കടങ്ങളും ഭാഗമാണ്. സങ്കടങ്ങളോ ദുഃഖങ്ങളോ ഇല്ലാത്ത ഒരാൾ പോലും ഈ ലോകത്തിൽ ജീവിക്കുന്നില്ല. വ്യത്യസ്തമായ തലങ്ങളിൽ, വ്യത്യസ്തമായ നിലകളിൽ നമുക്കെല്ലാവർക്കും പ്രതിസന്ധികളും പ്രയാസങ്ങളുമുണ്ട്. ആ അവസരങ്ങളിലെല്ലാം നമ്മൾ ചോദിക്കും, ഇതെന്തുകൊണ്ട്, എന്തുകൊണ്ട് എന്നത്. പലപ്പോഴും ആത്മീയതയെ മനുഷ്യൻ കാണുന്നത് പ്രശ്നങ്ങളിൽ നിന്നും പ്രതിസന്ധികളിൽ നിന്നും അകന്ന, പ്രശ്നങ്ങളോ പ്രതിസന്ധികളോ ജീവിതത്തിൽ ഇല്ലാത്ത ഒന്നായി ആത്മീയതയെ കാണുകയാണ്. ആധുനിക ആത്മീയതയുടെ ഒരു പ്രത്യേകത അത് പ്രോസ്പെരിറ്റിയാണ്. അത് വിജയങ്ങളും അത് സമ്പാദ്യങ്ങളും സമ്പത്തും നന്മകളും മാത്രം ജീവിതത്തിന്റെ ഭാഗമാക്കി കാണുന്നതാണ് ആത്മീയത എന്നുള്ള തെറ്റിദ്ധാരണ ഇന്നത്തെ ലോകത്തിൽ ഉണ്ടാകുന്നു. എന്നാൽ എന്താണ് സങ്കടങ്ങളോടുള്ള, കഷ്ടങ്ങളോടുള്ള നമ്മുടെ സമീപനം? എങ്ങനെയാണ് ജീവിതത്തിലെ പ്രതിസന്ധികളെ നാം നേരിടേണ്ടുന്നത്? 46-ാം സങ്കീർത്തനത്തിൽ സങ്കീർത്തനക്കാരൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്ന അതീവ സുന്ദരവും ദിവ്യവുമായ ഒരു വാചകം ഇങ്ങനെയാണ്: ദൈവം നമ്മുടെ സങ്കേതവും ബലവും ആകുന്നു, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. കോരഹ് പുത്രന്മാർ തങ്ങളുടെ ജീവിതത്തിന്റെ സംഘർഷങ്ങളിൽ, സങ്കടങ്ങളിൽ, പ്രതിസന്ധികളിൽ അവർ സ്വയം മനസ്സിൽ ധ്യാനിക്കുന്ന ദൈവ പ്രാർത്ഥനയുടെ നന്മയിൽ അവരെടുക്കുന്ന തീരുമാനമാണ് ഇവിടെ കാണുവാൻ കഴിയുന്നത്. കഷ്ടങ്ങളില്ല എന്നതല്ല ഇവിടെ പറയുന്നത്, കഷ്ടങ്ങളിൽ ദൈവം അടുത്ത തുണയായിരിക്കുന്നു. സഹോദരങ്ങളെ, ജീവിതത്തിലെ സംഘർഷങ്ങളെയും സങ്കടങ്ങളെയും എങ്ങനെ നേരിടണം എന്നുള്ളതിന് വളരെ ക്രിയാത്മകവും പ്രായോഗികവുമായിട്ടുള്ള ഒരു ദർശനം ഇവിടെ നമുക്ക് ലഭിക്കുകയാണ്. സങ്കട കടലുകളുടെ മുമ്പിൽ വിഷണ്ണരായി നിൽക്കുവാനല്ല, പ്രതിസന്ധികളുടെ മുമ്പിൽ, പ്രതിലോമതകളുടെ മുമ്പിൽ ഇനിയും എനിക്കൊരു ജീവിതമില്ല എന്ന നിരാശയിൽ പോകാനല്ല, നാം എന്താണ് ചെയ്യേണ്ടുന്നത്? ഇവിടെ സങ്കീർത്തനക്കാരൻ ഓർമ്മപ്പെടുത്തുന്നു, ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവും ആകുന്നു. ദൈവം എന്റെ സാന്നിധ്യത്തിൽ എന്റെ കൂടെ ഉള്ളപ്പോൾ എനിക്ക് എന്റെ സങ്കടങ്ങളെ നേരിടുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് അപ്പസ്തോലൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്. നമ്മുടെ ജീവിതത്തിലെ എന്ത് സങ്കടങ്ങൾ നാം അതിജീവിക്കുമ്പോഴും അഭിമുഖീകരിക്കുമ്പോഴും പൂർണമായി ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ ചിന്തിച്ചതുപോലെ തന്നെ സങ്കടങ്ങളിൽ നിന്നോ പ്രതിസന്ധികളിൽ നിന്നോ വിമുക്തമായ അയജ്ഞ ലളിതമായ ഒരു ജീവിതമല്ല ക്രിസ്തീയ ജീവിതം. Jesus is never a security against the storms. He is a security in the storms. ജീവിതത്തിൽ സങ്കടങ്ങളും ദുഃഖങ്ങളും വരുമ്പോൾ ജീവിതമാകുന്ന പടകിന്റെ അമരത്ത് നിന്ന് കാറ്റെ അടങ്ങുക, കടലെ ശാന്തമാവുക എന്ന് പറയുന്ന ഒരു സുരക്ഷിതത്വം, അതാണ് യേശുവിൻ്റെത്. ജീവിതത്തിലെ പ്രതിസന്ധികൾക്ക് പരിഹാരം അവൻ തരും എന്നുള്ള പൂർണമായ ബോധ്യം നമ്മെ ഭരിക്കണം. അതുകൊണ്ടാണ് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നത് 38:17 സമാധാനത്തിനായി എനിക്ക് അത്യന്തം കൈപ്പായത് ഭവിച്ചു. എന്റെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെയും സമാധാനത്തിന് വേണ്ടി ഉള്ളതാണ് എന്ന പൂർണ്ണ ബോധ്യത്തിൽ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുകയാണ്, സമാധാനത്തിന് വേണ്ടിയാണ് എനിക്ക് സംഭവിച്ചതൊക്കെയും. താഴോട്ട് വായിച്ചു വരുമ്പോൾ 42:3 വീണ്ടും യെശയ്യാ പ്രവാചകൻ ഓർമ്മപ്പെടുത്തുന്നു, ചതഞ്ഞ ഓട അവൻ ഒടിച്ചു കളയുകയില്ല, പുകയുന്ന തിരി അവൻ കെടുത്തിക്കളയില്ല. ചതച്ചു എന്ന് വന്നേക്കാം, പക്ഷെ അവൻ ഒടിക്കുന്ന ദൈവമല്ല. തിരിയുടെ അവസാന കത്തലായ പുകയുന്ന അവസ്ഥ ഇനിയില്ല എന്ന അവസ്ഥ ഉണ്ടായേക്കാം, എന്നാൽ ആ അവസ്ഥയിലും പുനർജീവിപ്പിക്കുവാൻ കഴിവുള്ളവനാണ് നമ്മുടെ ദൈവം. അതാണല്ലോ സക്രിയാവിന്റെയും എലിസബത്തിന്റെയും ജീവിതത്തിലൂടെയും നാം കാണുന്നത്. എല്ലാം കഴിഞ്ഞു, ഇനി ഒന്നും സാധ്യമല്ല എന്നുള്ള സംശയത്തിലാണ് സക്രിയാവ് നിനക്കൊരു മകനുണ്ടാകും എന്ന ദൂതന്റെ വാക്കിനോട് ഇതെങ്ങനെ സംഭവിക്കും എന്ന് പ്രതികരിക്കുന്നത്. ഒന്നും അവസാനമല്ല, എല്ലാം ഇനിയും കടന്നു വരാൻ, ഇനിയും ചില പുലർകാലങ്ങൾ ജീവിതത്തിൽ കടന്നു വരാനായിട്ടുണ്ട്. എല്ലാം അവസാനമാണെന്ന് ചിന്തിക്കുന്നത് അത് മൗഢ്യമാണ്. ദൈവത്തിന് അസാധ്യമായത് ഒന്നുമില്ല. മാൻസ് എക്സ്ട്രിമിറ്റി ഈസ് ഗോഡ് ഓപ്പർച്യൂണിറ്റി. മനുഷ്യ ജീവിതത്തിന്റെ അങ്ങേ തലത്തിൽ ദൈവത്തിന്റെ സാധ്യതകൾ ഉയർന്നു വരികയാണ്. അതുകൊണ്ടാണ് ദൈവം എപ്പോഴും നമ്മളോട് പറയുന്നത്, ഐ ഹാവ് എ പ്ലാൻ ഫോർ യു, എനിക്ക് നിന്നെ കുറിച്ച് ഒരു പദ്ധതിയുണ്ട്. യിരെമ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം അത് സുന്ദരമായി വായിക്കുന്നു. 29:11 യിരെമ്യാ പ്രവാചകന്റെ പുസ്തകം 29:11 നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെ കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന യഹോവയുടെ അരുളപ്പാട്. ഫോർ ഐ നോ ദ പ്ലാൻസ് ദാറ്റ് ഐ ഹാവ് ഫോർ യു, സെയ്സ് ദ ലോർഡ്. ദ പ്ലാൻസ് ഫോർ യുവർ വെൽഫെയർ, നോട്ട് ഫോർ ഈവിൾ, ടു ഗിവ് യു എ ഫ്യൂച്ചർ ആൻഡ് ഹോപ്പ്. ദൈവത്തിന്റെ സുന്ദരമായ വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ ഉൾത്തടങ്ങളിലുള്ള സങ്കടങ്ങളെ ഘനീഭവിപ്പിക്കുവാൻ ഇടയാകട്ടെ, നമ്മെ സ്വാന്തനപ്പെടുത്തട്ടെ. ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട് എന്ന് ദൈവം നമ്മളോട് പറയുമ്പോൾ കോരഹപുത്രന്മാരെ പോലെ, സങ്കീർത്തനക്കാരനെ പോലെ നമുക്ക് പറയാം, കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. സങ്കീർത്തനക്കാരൻ തൊട്ട് താഴെ പറയുകയാണ്, അതുകൊണ്ട് ഭൂമി മാറിപ്പോയാൽ, സമുദ്രങ്ങൾ പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യെ വീണാൽ, ജീവിതത്തിലെ ഓരോ സങ്കടങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാൽ നാം ഭയപ്പെടുകയില്ല. വലിയ ഒരു ഹൃദയ സമാധാനം ഇവിടെ സംഭവിക്കുകയാണ്. എനിക്ക് ഭയമുണ്ടാകില്ല, ദൈവം എന്റെ കൂടെ ഉണ്ടെങ്കിൽ എനിക്ക് ഭയമില്ല എന്ന ചിന്ത. സങ്കടങ്ങളൊക്കെ ജീവിതത്തിന്റെ ഭാഗങ്ങളായി മാറട്ടെ. കുരിശില്ല എങ്കിൽ കിരീടമില്ല. കുരിശിലൂടെയാണ് കിരീടമുണ്ടാകുന്നത്. കാൽവറി മലയില്ല എങ്കിൽ ഒലിവ് മലയില്ല. ഇഫ് ദർ ഇസ് നോ കാൽവറി, ദർ ഇസ് നോ ഒലിവ്. കാൽവറി മലയിലെ മരണമാണ് ഒലിവ് മലയുടെ സ്വർഗാരോഹണത്തിലേക്ക് എത്തിക്കുന്നത്. ജീവിതത്തിലെ സങ്കടങ്ങൾക്ക് ഒരു പരിഹാരം ദൈവം തരും എന്ന പൂർണ്ണ വിശ്വാസം നമുക്കുണ്ടാകട്ടെ. ഭാഗ്യസ്മരണീയനായ ഗിവർഗീസ് റസ്മാത്യോസ് തിരുമനസ്സുകൊണ്ട് പറയുന്നത് പോലെ, ആടുന്ന കൊമ്പിലെ പാടുന്ന കിളികളാണ് നാം ഓരോരുത്തരും. കൊമ്പ് ആടിക്കൊണ്ടിരിക്കും. ജീവിതമാകുന്ന വൃക്ഷത്തിലെ ഓരോ ദിവസങ്ങളാകുന്ന കൊമ്പുകൾ അവിടെയെല്ലാം സ്കാറ്റേർഡായി പോകുന്ന പ്രതിസന്ധിയാകുന്ന അനേകം അവസരങ്ങൾ ഉണ്ടാകും. എന്നാൽ കിളിയുടെ പ്രത്യേകത എന്താണ്? അതിന് രണ്ട് ചിറകുകളുണ്ട്. ഒന്ന് പ്രാർത്ഥനയുടെ ചിറക്, രണ്ട് പ്രത്യാശയുടെ ചിറക്. പ്രാർത്ഥനയുടെയും പ്രത്യാശയുടെയും ചിറക് ഈ ജീവിതത്തിലെ സങ്കടങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് ഇടയാക്കുന്നതാണ്. ഇതാണ് വിശുദ്ധ പിതാക്കന്മാർ നമ്മെ പഠിപ്പിച്ചത്, പരിശുദ്ധ കന്യാമറിയം അമ്മ നമ്മെ പഠിപ്പിച്ചത്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ അമ്മ പറഞ്ഞു, ദൈവം എനിക്ക് വലിയ വെച്ചിരിക്കുന്നു, എന്റെ ദൈവത്തിന് ഒന്നും അസാധ്യമല്ല, ദൈവം നടത്തിത്തരും എന്ന് വിശ്വസിച്ച ഞാൻ ഭാഗ്യവതിയാണ്. നമുക്കും അങ്ങനെ ഒരു ഉറപ്പിലേക്ക് നമ്മുടെ ജീവിതത്തെ കൊണ്ടുവരുവാൻ കഴിയട്ടെ. എന്റെ ദൈവം എനിക്ക് വലിയ വെച്ചിരിക്കുന്നു. ഇന്നലകളെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവത്തിന്റെ വലിയ കരതലത്തിന്റെ പ്രത്യേകതകൾ മാത്രമല്ലേ ഇന്നത്തെ അവസ്ഥയിലേക്ക് വരുവാനായിട്ട് നമുക്ക് ഇടയായത്. ദൈവം നമ്മെ വഴി നടത്തിയ വഴിത്താരകൾ എത്രത്തോളം ഉജ്ജ്വലമായിരുന്നു. നാം അറിയാത്ത തലങ്ങളിലൂടെ ദൈവം നമ്മെ വഴി നടത്തി. ആ ദൈവത്തിൽ പൂർണ്ണമായി പ്രത്യാശിച്ചുകൊണ്ട് നമുക്ക് പൂർണ്ണമായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ് സങ്കടങ്ങളെ അതിജീവിക്കുവാൻ നമുക്ക് ഇടയാക്കുന്നത്. സാധാരണയായി പറയുന്ന ഒരു വാചകമുണ്ട്, എ പേൾ ഈസ് എ ഹീൽഡ് വുണ്ട്. ഒരു മുത്തെന്ന് പറയുന്നത് സൗഖ്യമാക്കപ്പെട്ട ഒരു മുറിവാണ്. കടൽ ചിപ്പി എന്ന ജീവിയുടെ ഉള്ളിലാണ് മുത്തുണ്ടാകുന്നത്. ഏറ്റവും വിലയേറിയ വസ്തുവായ മുത്ത് പേൾ ഉണ്ടാകുന്നത്. എന്നാൽ ഈ ചിപ്പിയിൽ എങ്ങനെയാണ് ഈ പേൾ ഉണ്ടാകുന്നത്? ശാസ്ത്രലോകം എങ്ങനെയാണ് പറയുന്നത്? ചിപ്പിയുടെ ഉള്ളിൽ ചിലപ്പോൾ ചില മണൽത്തരികൾ ചെന്നപ്പെടും. ഈ മണൽത്തരികൾ ചിപ്പിയുടെ ഉള്ളിൽ അതിന്റെ മാംസളമായ ഭാഗങ്ങളിൽ വേദന ഉണ്ടാക്കും. ആ വേദന അതിന് സഹിക്കുവാൻ കഴിയില്ല. അത് മുറിപ്പാടുണ്ടാക്കുന്ന മുറിവുകളിൽ നിന്നുമൊക്കെ ഒരുതരം ദ്രാവകം ഊറി വരും. അത് ഈ മണലിനെ കവർ ചെയ്യും. ഈ ദ്രാവകം ഈ മണലിനെ കവർ ചെയ്ത് കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ, ഏറെയേറെ നാളുകൾ കഴിയുമ്പോൾ, ആ മണൽത്തരി ഒരു പേളായി ഒരു മുത്തായി രൂപാന്തരപ്പെടും. എ പേൾ ഈസ് എ ഹീൽഡ് വുണ്ട്. ജീവിതത്തിലെ സൗഖ്യമാക്കപ്പെട്ട മുറിവുകൾ, അതായിരിക്കും ജീവിതത്തിൽ നമുക്ക് ഓർക്കപ്പെടുവാനായിട്ടുള്ളത്. അതുകൊണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ നാം ആരും അടിപതറി പോകണ്ട, നാം ആരും വിഷമിച്ചു പോകണ്ട. ഹബക്കൂക്ക് പ്രവാചകന്റെ ഏറ്റവും വലിയ പ്രത്യാശ നമുക്കറിയാമല്ലോ. ജീവിതത്തിലെ സങ്കടങ്ങൾ ഓരോന്നും ഓരോന്നും പറഞ്ഞിട്ട് അദ്ദേഹം പറയുകയാണ്, ഞാൻ ദൈവത്തിൽ പ്രത്യാശ വെക്കും. ആലയിൽ ആടുകളില്ലാതെ വന്നാലും മരങ്ങൾ പൂക്കാതെ ഇരുന്നാലും എന്ന് പറഞ്ഞ് പറഞ്ഞ് അദ്ദേഹം അവസാനം പറയുന്ന വാചകം ഇങ്ങനെയാണ്, എങ്കിലും ഞാൻ എന്റെ ദൈവത്തിൽ പ്രത്യാശ വെക്കും. പൂർണമായ പ്രതീക്ഷയും പ്രത്യാശയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകട്ടെ. കഷ്ടങ്ങൾ ജീവിതത്തിന്റെ ഭാഗങ്ങളാണെന്നുള്ള തിരിച്ചറിവുണ്ടാകട്ടെ. ഈ തിരിച്ചറിവുള്ളയാളായിരുന്നു വിശുദ്ധ പൗലോസ്. ഫിലിപ്പി ലേഖനം 1-ാം അധ്യായം 29 വാക്യത്തിൽ അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നു, ക്രിസ്തുവിൽ വിശ്വസിക്കുവാൻ വേണ്ടി മാത്രമല്ല അവന് വേണ്ടി കഷ്ടമനുഭവിക്കുവാനും എനിക്ക് വരം നൽകിയിരിക്കുന്നു. ഇന്ന് പലതരത്തിലുള്ള വരങ്ങളെ കുറിച്ച് നമ്മളെല്ലാം ബോധവാന്മാരാണ്. സൗഖ്യദാനവും ഭാഷാവരവും ഒക്കെ പരിശുദ്ധാത്മാവിന്റെ, ദ ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിന്റെ വരങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. എന്നാൽ ഇവിടെ പറയുന്നു കഷ്ടത ഒരു വരമാണ്. കഷ്ടതയിലൂടെ ദൈവ കരുണ നാം പ്രാപിക്കുകയാണ്. എങ്ങനെയാണ് കഷ്ടത വരമായി മാറുന്നത്? അവിടെയാണ് നാം ഇന്നെടുത്ത വേദഭാഗത്തിന്റെ പ്രസക്തി. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. നമ്മെ കൈപിടിച്ച് നടത്തുവാൻ നമ്മുടെ ദൈവം കൂടെയുണ്ട് എന്ന ചിന്തയും എന്ന പ്രത്യാശയും നമ്മെ ഏറ്റവും കൂടുതൽ നന്മയിലേക്ക് നയിക്കും. അതുകൊണ്ട് പ്രതിസന്ധിയുടെ മുമ്പിൽ നമുക്ക് പറയണം, ഓ പ്രോബ്ലം, ഐ ഹാവ് എ ഗ്രേറ്റർ ഗോഡ്. ഓ പ്രോബ്ലം, ഐ ഹാവ് എ ബിഗ് ഗോഡ്. അല്ലാതെ ദൈവത്തോട് ഓ ഗോഡ്, ഐ ഹാവ് എ ബിഗ് പ്രോബ്ലം എന്ന് പറയുന്നതിനേക്കാൾ പ്രതിസന്ധിയുടെ മുമ്പിൽ നമുക്ക് പറയാൻ സാധിക്കണം, ഓ പ്രോബ്ലം, ഐ ഹാവ് എ ഗ്രേറ്റർ ഗോഡ്, ഐ ഹാവ് എ ബിഗ് ഗോഡ്. ആ ദൈവം എന്റെ കൂടെയുണ്ട് എന്ന പ്രതീക്ഷയും എന്ന പ്രത്യാശയും നമ്മുടെ ജീവിതത്തെ മുൻപോട്ട് നയിക്കുവാനായിട്ട് ഇടയാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ആരും കഷ്ടങ്ങൾക്ക് അടിപ്പെട്ട് ജീവിക്കാനുള്ളവരല്ല. വി ആർ നോട്ട് ദ വിക്ടിംസ് ഓഫ് ട്രയൽസ് ആൻഡ് ടെംപ്റ്റേഷൻസ്, വി ആർ ദ വിക്ടോറിയൻസ്. നമ്മൾ ആരും കഷ്ടങ്ങൾക്ക് കഷ്ടങ്ങളിൽ പെട്ട് ജീവിക്കുവാനുള്ളവരല്ല. കഷ്ടങ്ങൾ കൊണ്ട് നമ്മുടെ ജീവിതത്തെ നഷ്ടപ്പെടുത്താനുള്ളതല്ല. വി ആർ ദ വിക്ടോറിയൻസ്. കഷ്ടങ്ങളെ അതിജീവിക്കുവാൻ, അതിനെ നേരിട്ടുകൊണ്ട് ജയാളിയായി മാറുവാൻ നമുക്ക് കഴിയണം. സങ്കീർത്തനക്കാരൻ നമ്മെ വീണ്ടും ഓർമ്മപ്പെടുത്തുന്ന ആ സുന്ദരമായ വാക്ക് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കട്ടെ. ദൈവം നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവും ആകുന്നു. കഷ്ടങ്ങളിൽ അവൻ ഏറ്റവും അടുത്ത തുണയാകുന്നു. ഒരു പൂർണമായ വിധേയത്വവും ആശ്രയത്വവും ദൈവത്തിലുണ്ടാകണം. എ കംപ്ലീറ്റ് ട്രസ്റ്റ് ഇൻ ഗോഡ്. ആ ദൈവത്തോട് പ്രാർത്ഥിക്കണം. നമ്മെ അറിയാത്ത ഒരാളിന്റെ മുമ്പിൽ നമ്മെ സ്വയം പരിചയപ്പെടുത്തുന്നതാകരുത് പ്രാർത്ഥന. പ്രത്യുത ദൈവത്തിന്റെ പദ്ധതികൾ തിരിച്ചറിയുവാനുള്ള ദൈവബന്ധത്തിന്റെ അവസ്ഥകളായി മാറണം പ്രാർത്ഥന. നമ്മുടെ ആവശ്യങ്ങൾ ഒട്ടും അറിയാതിരിക്കുന്ന ഒരാളോട് നമ്മുടെ ആവശ്യങ്ങൾ പറയുന്ന പ്രക്രിയ മാത്രമായി മാറരുത് പ്രാർത്ഥന. പ്രത്യുത നമ്മുടെ ആവശ്യങ്ങളെല്ലാം അറിയുന്ന, എന്റെ സങ്കടങ്ങളെല്ലാം അറിയുന്ന, എന്റെ സങ്കട കടലിൽ ഒരു തോണി ഇറക്കി എന്നെ വിടുവിക്കുന്ന ദൈവത്തിന്റെ മുമ്പിൽ, ആ ദൈവത്തിന്റെ പദ്ധതി അറിയുന്ന നിമിഷങ്ങളായി മാറട്ടെ നമ്മുടെ പ്രാർത്ഥന. എ ടോട്ടൽ ട്രസ്റ്റ് ഇൻ ഗോഡ് ആൻഡ് പ്രെയർ, ഇത് രണ്ടും നമ്മുടെ ജീവിതത്തിന്റെ ചിറകുകളായി ജീവിതത്തെ രൂപപ്പെടുത്തുവാനും സങ്കടങ്ങളെ അതിജീവിക്കുവാനും ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ. ദൈവം നമ്മുടെ കഷ്ടങ്ങൾക്കെല്ലാം പരിഹാരം തരും. ദൈവം എന്റെ കൂടെയുണ്ട് എന്ന നിശ്ചയദാർഢ്യത്തോടെ പ്രവർത്തിക്കുവാൻ, നിശ്ചയദാർഢ്യത്തോടെ ജീവിക്കുവാൻ ദൈവം ഈ ശ്രോതാക്കളെ എല്ലാവരെയും കരുതട്ടെ, അനുഗ്രഹിക്കട്ടെ. ഈ നല്ല ശുശ്രൂഷ അനേകം ആളുകൾക്ക് അമേരിക്കൻ ഐക്യനാടുകളിൽ ദൈവികമായ പ്രത്യാശയും പ്രതീക്ഷയും ലഭിച്ചുകൊണ്ട് ജീവിതത്തെ കുറെ കൂടെ ക്രിയാത്മകമായി അനുഗ്രഹമായി കാണുവാൻ, ദൈവം തന്ന ജീവിതം നഷ്ടപ്പെടുത്താനുള്ളതല്ല, ദൈവത്തിൽ പൂർണമായി ആശ്രയിച്ച് ജീവിതത്തെ ഒരനുഗ്രഹമാക്കി തീർക്കുവാനുള്ളതാണ് എന്ന പ്രതീക്ഷ എല്ലാവർക്കും നൽകുവാൻ ഈ പ്രാർത്ഥനാ സംഗമം, പ്രാർത്ഥനാ കൂട്ടായ്മ ഇടയാകട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും വാഴ്ത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.
46 സങ്കീർത്തനത്തിൽ നിന്നും, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടതകളിൽ അവൻ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു എന്നുള്ള വാക്യത്തെ ആസ്പദമാക്കി വളരെ ശ്രേഷ്ഠമായ ആഴമായ ഒരു ചിന്തയാണ് പ്രിയപ്പെട്ട അച്ഛൻ നമുക്ക് ഏറ്റവും തക്കവണ്ണം ദൈവം ഇടയാക്കി തീർത്തു. പ്രത്യേകിച്ച് കഷ്ടതയും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നിരാശയുടെയും ദുഃഖത്തിന്റെയും ആഴമായ അസ്വസ്ഥതകളെയൊക്കെ തലങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തെയും ലോകത്തെയും സന്തോഷ സഹചാരികളൊക്കെ പഴിച്ച് സഭയൊക്കെ കുറ്റം പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ നമ്മൾ പ്രേരിതമാകുമ്പോൾ, ഒരുപക്ഷെ ഇതുപോലുള്ള വാക്കുകളും ഇതിൽ നിന്ന് ലഭിക്കുന്ന തിരിച്ചറിവുകളുമാണ് നമ്മളെ അതിനെയൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോകാൻ തക്കവണ്ണം ശക്തീകരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നമുക്കറിയാം പല ആളുകളുടെയും ജീവിതത്തിൽ ഒരുപാട് സഹിക്കാൻ വയ്യാത്ത സഹനീയമായ വേദനകളൊക്കെ ഉണ്ടായിരുന്നിട്ടും അതിനൊക്കെ അതിജീവിച്ച് മുന്നോട്ട് പോയി വിശ്വാസം കാത്ത് സംരക്ഷിച്ച ഒരുപാട് പിതാക്കന്മാരെയൊക്കെ നമ്മൾ പഠിക്കുകയും അങ്ങനെ ഒരുപാട് പിതാക്കന്മാര് ജീവിച്ച ഒരു പരിശുദ്ധ സഭയാണ് നമ്മുടേത്. പക്ഷെ അവരുടെ ജീവിതമൊക്കെ കൂടുതൽ പഠിക്കുമ്പോഴും മനസ്സിലാക്കുമ്പോഴുമാണ് നമ്മളൊക്കെ അനുഭവിക്കുന്നതിലേക്കാളൊക്കെ എത്രയോ കഷ്ടത അവരൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷെ ആ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ എന്റെ ദുഃഖം അവൻ നൃത്തമാക്കി തീർത്തു എന്ന് പറയുന്ന ഒരു തലങ്ങളിലേക്ക് അവരൊക്കെ എത്തിച്ചേർന്നതിന് പിന്നില് ഒരു പക്ഷേ പ്രിയപ്പെട്ട അച്ഛൻ നമ്മൾ ഓർപ്പിച്ചതുപോലെ ആഴമായ ഒരു ദൈവിക ബന്ധത്തിന്റെ ഒരു തലമാണ് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. നമ്മളെ കേൾക്കുന്ന ഒരുപാട് ആളുകൾ പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുണ്ട്, രോഗത്തിന്റെ തലങ്ങളിൽ കൂടി കടന്നു പോകുന്ന ആളുകളുണ്ട്, കുടുംബത്തിലുണ്ടാകുന്ന അസ്വസ്ഥതയിൽ കൂടി കടന്നു പോകുന്ന ആളുകളുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കുമ്പോൾ എന്റെ മധ്യ ദൈവമുണ്ട് എന്ന് അച്ഛൻ നമ്മൾ ഓർപ്പിച്ച ആ ഒരു ശക്തമായ സാധ്യതയുടെ തിരിച്ചറിവ് നമ്മളെ ഈ ലോകത്ത് ജീവിക്കാൻ തക്കവണ്ണം പ്രീതമാക്കും എന്നുള്ളൊരു സംശയമൊന്നുമില്ല. തീർച്ചയായിട്ടും ഈ ഒരു ചിന്ത കേൾക്കുന്ന പല ആളുകൾക്കും ആത്മീയ ജീവിതത്തിന് ഒരു ഉത്തേജനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ 46 അധ്യായത്തിൽ സങ്കീർത്തനം മുഴുവൻ ഭാഗം നമ്മൾ വായിക്കുമ്പോൾ ഒരുപാട് നമ്മുടെ ക്രിസ്ത്യൻ ജീവിതത്തെ സ്പർശിക്കുന്ന ഒത്തിരി കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് ഈ ധ്യാനമായിട്ട് നമ്മൾ വായിക്കുമ്പോൾ ചിരി വരുന്നൊരു ഭാഗം കൂടെ ഉണ്ട്. കാരണം ഇതിന്റെ ആദ്യത്തെ 2-3 വാക്യങ്ങളിൽ പറയുന്ന വലിയ കാര്യങ്ങളൊക്കെയാ പറയുന്നത്. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാണെന്ന് പറഞ്ഞിട്ട് കഷ്ടങ്ങൾ തുണയായിരിക്കുന്നു. അത് ഭൂമി മാറിയാലും പർവ്വതങ്ങൾ കുലുങ്ങി സമുദ്രമധ്യേ വീണാലും സമുദ്രത്തിലെ വെള്ളം ഇരട്ടി കലങ്ങിയാലും അതിന്റെ കോപം കൊണ്ട് പർവ്വതങ്ങൾ കുലുങ്ങിയാലും ഒന്നും ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പനി വരുന്നതും രോഗം വരുന്നതും ഒക്കെ ഒരു പക്ഷെ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. പക്ഷെ പ്രകൃതിയിലുണ്ടാകുന്ന വാക്കുകൾക്ക് അതീതമായി പ്രതിഭാസങ്ങളെ നിയന്ത്രിക്കുക, അതിനെ ഉൾക്കൊള്ളാൻ പോലും നമുക്ക് സാധിക്കുകയില്ല. പക്ഷെ ഈ പ്രതിഭാസങ്ങളൊക്കെ നടക്കുമ്പോഴും അങ്ങനെ 4-ാമത്തെ വാക്യം നമ്മൾ ചിരിപ്പിക്കുന്നതാണ്. ഇതൊക്കെ ഒത്തിരി ശക്തിയോടെ നടക്കുമ്പോഴും സിമ്പിളായിട്ട് ഒരു നദിയുണ്ട്. ആ നദിയുടെ പ്രത്യേകത ഇതൊക്കെ നടക്കുമ്പോഴും അതിന്റെ തോടുകൾ ദൈവനഗരത്തെ അത്യുന്നതന്റെ വിശുദ്ധ നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു. നോർത്തെ പ്രകൃതിയുടെ പ്രതിഭാസം അലറിമറിയുമ്പോഴും നിസാരമായിട്ട് ഒരു നദിയുണ്ട്, അത് അത്യുന്നതന്റെ നഗരത്തെ സന്തോഷിപ്പിക്കുന്നു. 5-ാം വാക്യമാണ് ആ സന്തോഷത്തേക്ക് അടയാക്കി തീർക്കുന്നത്. കാരണം എന്താ? ദൈവം അതിന്റെ മധ്യമുണ്ട്, അത് കുലുങ്ങി പോവുകയില്ല. അവിടെയാണ് അപ്പം ഈ പ്രകൃതി പ്രകമ്പനം കൊള്ളുമ്പോഴും അതിന്റെ നമ്മുടെ ഉള്ളലിന്റെ ഉള്ളിൽ ദൈവം ഉണ്ടെങ്കിൽ നമുക്ക് ചിരിയുണ്ടായി സന്തോഷം ഉണ്ടാക്കി തരും എന്നുള്ള ഒരു തലങ്ങളിലേക്ക് പ്രിയപ്പെട്ട അച്ഛൻ ആ ഒരു തലങ്ങളിൽ നമ്മളെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. തീർച്ചയായിട്ടും പ്രയാസങ്ങളിൽ കൂടി കടന്നു പോകുമ്പോൾ ഇതുപോലുള്ള വാക്യങ്ങളും ഇതുപോലുള്ള വാക്കുകളും നമുക്ക് ഈ പ്രതിസന്ധികൾ നിറഞ്ഞ ലോകത്തിൽ ജീവിക്കുവാൻ തക്കവണ്ണം ഒരു ആത്മീയ ഉത്തേജനം നൽകും, ഒരു ധൈര്യം നൽകും എന്നുള്ളതിൽ സംശയമൊന്നുമില്ല. ഏത് പ്രതിബന്ധങ്ങളുടെ മധ്യത്തിലും ഹൃദയം തുറന്ന് നിഷ്കളങ്കതയോടെ ചിരിക്കാൻ തക്കവണ്ണം നമുക്കൊക്കെ സാധിക്കണമെങ്കിൽ ഉള്ളിന്റെ ഉള്ളിൽ വറ്റിപ്പോകാത്ത ആ അനശ്വരമായ പ്രകാശം എന്ന് നിലനിൽക്കണം. നമ്മളിന്നും പ്രാർത്ഥിക്കുന്നതും നമ്മൾ ആരാധിക്കുന്നതും നമ്മൾ ജീവിക്കേണ്ടതും ഒരുപക്ഷെ നമ്മുടെ ആത്മീയ ജീവിതത്തിന്റെ ലക്ഷ്യബോധം തന്നെ അതാവണം എന്നാണ് നമ്മളെ ഓർപ്പിച്ചത്. നമുക്കറിയാം ആത്മീയതയ്ക്ക് പല ലക്ഷ്യങ്ങൾ നമ്മൾ കണ്ടെത്തുകയാണ് ലോകത്തില്. സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും പ്രോസ്പെരിറ്റി തിയോളജിയെ പറ്റിയൊക്കെ അച്ഛന് നമ്മളെ ഓർപ്പിക്കുകയുണ്ടായി. ഇതൊക്കെയാണ് വിശ്വാസം, ഇതിനു വേണ്ടിയിട്ടാണ് ഭക്തിയെ ദൈവത്തെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നത് എന്നൊക്കെ ഒരു ചിന്ത. ദൈവത്തെ കൂട്ടുപിടിക്കുന്നത് പോലും ഇതൊക്കെയാണെന്നൊരു ചിന്ത പലപ്പോഴും ഇന്നത്തെ ലോകത്തിൽ നമുക്ക് ഒരു തെറ്റായ തിരിച്ചറിവ് നൽകുന്നുണ്ട്. പക്ഷെ ദൈവത്തെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നതും അല്ലെങ്കിൽ ദൈവത്തോട് നമ്മൾ കൂടിച്ചേരുന്നതും ഇങ്ങനെയുള്ള ഈ ലോകത്തിലെ ജീവിതത്തിന്റെ സന്തോഷങ്ങൾക്കൊന്നുമല്ല, അതിനപ്പുറമുള്ള ദൈവിക സ്നേഹത്തിന്റെ ആഴമായ തലം കണ്ടെത്താനാണ് എന്നുള്ള ഒരു വിചാരങ്ങളിലേക്ക് അച്ഛൻ നമ്മളെ ചിന്തിപ്പിച്ച ആ ആശയങ്ങള് കൂടുതൽ നമുക്ക് പ്രകാശം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക ആശംസിക്കുകയും ചെയ്യുന്നു. വളരെ നല്ല ഒരു ചിന്ത നമുക്ക് പകർന്നു തന്ന പ്രിയപ്പെട്ട അച്ഛന് ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരുള്ള നന്ദി സ്നേഹവും വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുന്നു. തുടർന്നും ചിലത് മാസമുണ്ട്, ഏതെങ്കിലുമൊക്കെ സമയങ്ങളിലൊക്കെ അച്ഛന്റെ വാക്കുകൾ നമുക്ക് കേൾക്കാൻ തക്കവണ്ണം ഇടയാകും എന്ന് വീണ്ടും ദൈവസന്നിധിയിൽ പ്രത്യാശിക്കുന്നു. അച്ഛന്റെ ഈ അമേരിക്കയിലെ താമസങ്ങളും മറ്റു ശുശ്രൂഷകളൊക്കെയും ഏറ്റവും അനുഗ്രഹമാകട്ടെ. അച്ഛനും അച്ഛനെ കേൾക്കുന്ന ആളുകൾക്കും അച്ഛന്റെ സാന്നിധ്യം ദൈവത്തിന്റെ കൃപ കൂടുതൽ പകരുവാൻ തക്കവണ്ണം ലഭിക്കുവാൻ തക്കവണ്ണം ഇടയാകണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. ഇപ്പോഴ് തുറന്നുള്ള മധ്യസ്ഥ പ്രാർത്ഥനയാണ്. നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് മുമ്പ് ദൈവസന്നിധിയിൽ ധ്യാനാത്മകമായ ഒരു ഗീതം പാടിക്കൊണ്ട് നമുക്ക് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കാം. നമ്മുടെ കർത്താവെ കറയില്ലാത്ത ഹൃദയം എനിക്ക് അറിയണമേ എന്ന് ആരംഭിക്കുന്ന ഗീതത്തിന്റെ 234 പേജില് അതിന്റെ അവസാന ഭാഗം, അന്യായത്തിൽ നിന്ന് എന്റെ കൈകൾ വിരമിച്ചിടട്ടെ എന്ന് പാടുന്ന ആ വരികള് ദൈവസന്നിധിയിൽ നമുക്ക് ചേർന്ന് സമർപ്പിക്കാം. അതിനുശേഷം മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നതാണ്. അതോടൊപ്പം തന്നെ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് പേര് നൽകിയുടെ പേരുകളോട് ഇതോടൊപ്പം വായിക്കുകയാണ്. അന്നമ്മ വർഗീസ്, അനു മാത്യു, രൂബേൻ, അതുപോലെ തന്നെ ഹാർട്ട് ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുന്ന പൗലോസ്, ക്യാൻസറിന്റെ ചികിത്സയൊക്കെയായിട്ട് സുഖം പ്രാപിച്ചു വരുന്ന ആലീസ്, അതുപോലെ തന്നെ രാജി, ഇവരെ ദൈവസന്നിധിയിൽ ഉറക്കാം. അതുപോലെ തന്നെ വർഗീസ് ചാക്കോയെ ദൈവസന്നിധിയിൽ ഓർത്ത് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം വളരെ ദാരുണമായിട്ട് കഴിഞ്ഞ ആഴ്ചകളായിട്ട് ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ട പ്രിയപ്പെട്ട മീരയുടെ കുടുംബത്തെ ദൈവസന്നിധിയിൽ ഉറക്കുകയും ആ മകളെ വീണ്ടും ദൈവസന്നിധിയിൽ തിശാന്തിക്ക് വേണ്ടി ഓർത്ത് പ്രാർത്ഥിക്കുകയും ചെയ്യാം. അതുപോലെ അലക്സാണ്ടർ കോശി, ഉണ്ണുണ്ണി പണിക്കർ, ഇവരെയൊക്കെ ദൈവസന്നിധിയിൽ ഓർത്ത് സമയത്ത് പ്രാർത്ഥിക്കാം. അതോടൊപ്പം തന്നെ ഈ ഗീതം ദൈവസന്നിധിയിൽ സമർപ്പിക്കാം.
അന്യായത്തിൽ നിന്നെൻ്റെ കൈകൾ വിരമിച്ചിടട്ടെ, തർക്കമങ്ങളായവകൾ നീട്ടപ്പെടുമാറാകട്ടെ, എൻ കാലുക ദുർമാർഗത്തിൽ വരിക്കുന്നതിനിടയാകരുതേ, തന്മാർഗത്തിൽ കോടി സദാ ഞാനടിയോമി നടക്കണമേ, അനുതാപത്തോടു കൂടി മഹാ മുറവിളി നെടുവീർപ്പുകളാലെ പുല്ലിനു തുല്യം വാടുന്ന ബ്രഹ്മലചേത്വം നൽകണമേ, മാംസാസ്തികളിൽ പറ്റി ഉണങ്ങിടുമാറേറ്റം നെടുവീർപ്പുകളിട്ടിടുന്ന നിർമ്മലചേത്തം നൽകണമേ, കർത്താവി ഭാവങ്ങളെയോ തുണ്ടാകും നുറവിളിയാലെ മെഴുകുന്നതുപോലൊരിടു നിർമ്മല ചിത്രം നൽകണമേ, സച്ചിന്തക സ്വജനങ്ങൾ നന്മകളെന്നിവയോരോന്നോ എപ്പോഴുമുണ്ടായിടുന്ന നിർമ്മല ചിത്രം നൽകണമേ, ദുർനീതികൾ ദുർചിന്തകളെ നല്ല ഭഗതി മകളെയോ എത്രയോ പകലത്താക്കുന്ന ബ്രഹ്മലതീത്തം നൽകണമേ, അൻപോടെയോ നീ ഇതുപോലു വാസയമേനു നീ തന്ന പാപമകന്നു നിന്റെ ചേർച്ച ഞാൻ നെടുകീലേറ്റം വന്ന് നാദായിതുപോൽ നിർമ്മലമാം ചിത്തമെനി കരുണിടണമേ, എന്നിൽ സ്ഥിരവും ചോമഴും കുറുകായി പുതുതാക്കണമേ, നിന്റെ വിശുദ്ധാത്മാവിനെ എന്റെ മനസ്സിലിരുത്തണമേ, അതിൽ നിന്നു ദുരാപാകള നീ നിരഹിതേടത്താക്കണമേ, മാമോരീതായുടകളിൽ സ്ഥിതി ചെയ്യുന്നയ്യോ കർത്താവേ, ദോസ്താപ്പാക്കൾ പെടമേരുതേ, എന്നോട് ജീവൻ കാത്തിടുമേ, താങ്ങാനിനക്കും
ഗണം സ്തോത്ര നിൻകൃപായിരു ലോകത്തിലോ നീ എന്നിലുമുണ്ടായിടട്ടെ.
നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണ നിറഞ്ഞ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട ഈ മധ്യാഹ്നത്തോടടുത്ത് വരുന്ന സമയത്തിനായി നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവേ. ഈ ദിവസത്തിന്റെ പ്രഭാതം മുതൽ ഈ സമയം വരെയും കരുണയോടെ ഞങ്ങളെ കാത്തു പരിപാലിച്ച് കൊണ്ടുവന്നതിനാൽ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. അല്പസമയം കർത്താവേ തിരുസനത്തിൽ നിന്ന് ഇരുന്ന് തിരുവചനം വായിക്കുവാനും ധ്യാനിക്കുവാനും ചിന്തിക്കുവാനും കർത്താവേ ഞങ്ങൾക്ക് ഒരു അവസരം കൂടെ തന്നതിനെ ഓർത്ത് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെയുള്ള അവസരങ്ങളൊക്കെ നഷ്ടപ്പെടുത്തി ഈ ലോകത്തിന്റെ മായാമുഖങ്ങളിൽ ആയി നശിച്ചു പോകുന്ന എത്രയോ വ്യക്തി ജീവിതങ്ങൾ കർത്താവേ ദൈവമേ അവരോട് കരുണ കാണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ ഇന്നത്തെ ദിവസത്തിൽ ഞങ്ങൾക്ക് നീ തന്ന ദിവ്യകൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. അർഹിക്കാത്ത കൃപകളും അനുഗ്രഹങ്ങളും നന്ന് ഈ സമയം വരെയും വഴി നടത്തിയ ദൈവമേ നിന്നെ നല്ലവനും രുചിച്ചറിയുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും വിടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ദേശങ്ങളിലൊക്കെ ഇരുന്നു കൊണ്ട് ഈ വചനം ശ്രവിച്ച എല്ലാ മക്കളെയും പേരുപേരായി തിരുസനം സമർപ്പിക്കുന്നു. ഇന്ന് കർത്താവേ ഏതേത് ആവശ്യങ്ങളുമായി നിന്റെ തിരുസന്നിധിയിലേക്ക് അടുത്തു വന്നു അതൊക്കെ സാധ്യതമായി സന്തോഷത്തോടെ മടങ്ങി ജീവിതത്തിലേക്ക് പോകുവാൻ എല്ലാ മക്കളെയും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകാലിന്ന് കർത്താവേ രോഗികളായി വിവിധ ആവശ്യങ്ങളിലായി ഇവിടെ പേര് പറയപ്പെട്ട എല്ലാ മക്കളെയും തിരുസം സമർപ്പിക്കുന്നു. കർത്താവേ ഓപ്പറേഷന് വിധേയപ്പെട്ട ഓപ്പറേഷൻ കഴിഞ്ഞും ഓക്കെയും കഴിയുന്ന അനേകരുണ്ടല്ലോ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വേദനയോടെ കഴിയുന്ന കർത്താവേ അനേകരുണ്ടല്ലോ അവരുടെ വേദനകൾക്കൊക്കെ ശമനം നൽകി നിന്റെ ആണിപ്പഴുതുള്ള സൗഖ്യമാകുന്ന കരം തൊട്ട് അവിടുന്ന് നീ സൗഖ്യം കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ ശരീരത്തിൽ കർത്താവേ ഏതെല്ലാം രോഗങ്ങളാണ് ബാധിച്ചിരിക്കുന്നതെന്ന് അവിടുന്ന് അറിയുന്നുവല്ലോ കർത്താവേ. അവിടുന്ന് ഞങ്ങളെ അനുദിനം ശക്തീകരിച്ച് സൗഖ്യത്തോടെ ജീവിപ്പാൻ നിന്നെ അറിഞ്ഞ് ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരുടെ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ ഓരോരുത്തരെയും ദുരിസം സമർപ്പിക്കുന്ന പ്രത്യേക കുടുംബജീവിതം നയിക്കുന്ന എല്ലാ ദാസീദാസന്മാരെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തിൽ നേരിടുന്ന പ്രതിസന്ധികളെയും കഷ്ടതകളെയും ദൈവമെ അതിജീവിക്കുവാനുള്ള കൃപ അവിടുന്ന് നീ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതികൂലതകളുടെ നടുവിൽ പതറിപ്പോകാതെ തിരുമുഖത്തേക്ക് നോക്കിക്കൊണ്ട് ജീവിപ്പാൻ എല്ലാ മക്കളെയും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഘട്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്ന കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുന്ന ഘട്ടങ്ങളെയൊക്കെയും അതിജീവിച്ച് തിരുനാമഹത്വത്തിനായി ജീവിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരും ഇടയാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കേട്ട വചനത്തിലൂടെ കർത്താവേ അവിടുന്ന് സങ്കീർത്തനം 46 സങ്കീർത്തനത്തിലൂടെ ഞങ്ങൾ കേട്ടല്ലോ കർത്താവേ ഘട്ടങ്ങളും പ്രയാസങ്ങളും കർത്താവേ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ പതറിപ്പോകാതെ കർത്താവ് കൂടെയുണ്ടെന്ന് അറിയിച്ചത് യാക്കോബിന്റെ കൂടെ ഉണ്ടായിരുന്ന ദൈവം യാക്കോബിന്റെ ദൈവം ഇന്നും ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുന്ന കൃപയ്ക്കായി നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ ഈ ഞങ്ങൾ ഇന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥനയിൽ ഓർത്ത് പ്രാർത്ഥിപ്പിക്കപ്പെട്ട എല്ലാവരെയും ഓർക്കുന്നു ഈ ഭദ്രാസത്തെ മുഴുവനായും തിരുസം സമർപ്പിക്കുന്നു. കർത്താവേ അവിടെ നിന്ന് എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. വിവിധ ആത്മീയ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുകയും അതിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് അഭിമന്യ ഇടവോമത്രാപോലീസ് അതിരുമനസിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. കർത്താവേ യാത്രയിലൊക്കെ ഇനി കൂടെ ഇരിക്കണമേ. കർത്താവേ യഥാസമയം വന്ന് ചേരുവാൻ തക്കോണോട് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയെ മുഴുവനായും അനുഗ്രഹിക്കണമേ. പ്രത്യേകിച്ച് സഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന പരിശുദ്ധ കാതോലിക്ക ബാബാ തിരുമനസിനെയും എല്ലാ മെത്രാപോലി തിരുമനസിനെയും തിരുസം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാ വൈദിക ശ്രേഷ്ഠരെയും അനുഗ്രഹിക്കണം. പ്രത്യേക ഈ ഭദ്രാസനത്തിലുള്ള എല്ലാ വൈദികരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഭദ്രാസനത്തിന് നേതൃത്വം കൊടുക്കുന്ന എല്ലാ പ്രസ്ഥാനങ്ങളെയും പ്രവർത്തകരെയും അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനയിൽ വന്ന് സംബന്ധിച്ച് ദൂരത്തിൽ ചാരുത് നിൽക്ക് ഇത് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കുന്ന എല്ലാ മക്കളെയും തിരുസം സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിക്കണം കർത്താവേ. ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. നിരുദ്രജനത്തിന് വേണ്ടി ഞങ്ങളെ ഇത് വേർതിരിക്കുന്നു കർത്താവേ. കൂടുതൽ ഭക്തിയോടെ കൂടുതൽ ദൈവാശ്രയത്തോടെ തിരുസത്തിലേക്ക് വന്ന് വിശുദ്ധിയോടുകൂടെ നിന്നെയൊന്ന് കാണുവാൻ നിന്നെയൊന്ന് സ്വീകരിപ്പാൻ ഞങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ പ്രയാസങ്ങളെയും പ്രതിസന്ധികളെയും നീക്കി സന്തോഷ സമാധാനം നിന്ന് ഞങ്ങൾ ഓരോരുത്തരെയും വഴി നടത്തണമേ. ഞങ്ങളുടെ പിഞ്ചു ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമേ. എല്ലാ ബലാർച്ചങ്ങളും രോഗങ്ങളൊക്കെയും കാത്ത് ആവശ്യമായ വളർച്ച നൽകി ബുദ്ധിയിലും ശക്തിയിലും തികഞ്ഞ കുഞ്ഞുങ്ങളായി തീരുവാൻ ദൈവഭയമുള്ള കുഞ്ഞുങ്ങളായി തീരുവാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരെയും ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പഠിക്കുവാൻ പൊരിക്കുന്ന എല്ലാ കുഞ്ഞുങ്ങളെയും പേരുപേരായ തിരുസം സമർപ്പിക്കുന്നു കർത്താവേ. അവർ നഷ്ടപ്പെട്ടു പോകാതെ ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും തിന്മയും തിരിച്ചറിഞ്ഞിരിക്കാൻ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓരോരുത്തരും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യൗവനക്കാരായ കർത്താവേ, അനേകർ കഴിയുന്ന കർത്താവേ, പ്രയാസത്തിലും പ്രതിസന്ധിയിലുമായിരിക്കുന്നു, അവർക്ക് ആവശ്യമായിരിക്കുന്ന കൃപ നൽകണമേ. ജോലിയില്ലാതെ വലിയ അനേകരുണ്ടല്ലോ കർത്താവേ, തക്കതായ ജോലിയൊക്കെ നൽകി അവർ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവാഹ പ്രായമെത്തിയിട്ടും വിവാഹം കഴിക്കുവാനായിട്ട് കഴിയാതെ തക്ക തുണയെ കണ്ടെത്തുവാൻ കഴിയാതെ കർത്താവേ കഴിയുന്ന അനേക കുഞ്ഞുങ്ങളുണ്ടല്ലോ, ദുഃഖത്തിലിരിക്കുന്ന മാതാപിതാക്കളെ ദിവസം സമർപ്പിക്കുന്നു കർത്താവേ, തക്കതായ തുണയെ കണ്ടെത്തുവാൻ ദൈവമേ അവർ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വിവാഹം കഴിഞ്ഞിട്ടും കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു, അവരുടെ നിരാശയെ മാറ്റിക്കൊടുക്കണമേ, അനേകരുടെ പരിഹാസത്തെ മാറ്റിക്കൊടുക്കണമേ കർത്താവേ. ദൈവം അത്ഭുതം പ്രവർത്തിക്കുന്ന ദൈവമാണ് ഞങ്ങൾ അറിയുന്നു കർത്താവേ, എല്ലാവർക്കും ആവശ്യമായിരിക്കുന്ന കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന അനേകരുണ്ടല്ലോ, ഭവനമില്ലാതെ വലിയ അനേകരുണ്ടല്ലോ കർത്താവേ, എല്ലാ മക്കളെയും തിരുസം സമർപ്പിച്ചത് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളെ ഓരോരുത്തരെയും ഒന്ന് അനുഗ്രഹിക്കണമേ, ഈ സുവിശേഷ പ്രവർത്തനത്തെ അവിടുന്ന് വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, അനേകർക്ക് പ്രയോജനമുള്ളതായി തീരുവാൻ, അനേകർ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാൻ തക്കവണ്ണം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇതിലൂടെ കേൾക്കുന്ന വചനത്തിലൂടെ രൂപാന്തരപ്പെടുവാനും ദുർമാർഗ ജീവിതം വിട്ട് വിശുദ്ധിയിലേക്ക് വരുവാനും എല്ലാ മക്കളും ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ ഓരോരുത്തരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ. പ്രാർത്ഥന കേട്ടാസ്വദിക്കുന്ന സ്തോത്രം ചെയ്ത് ഞങ്ങൾ വാങ്ങിപ്പോലെ പ്രഹാന്തി സ്വാഗ്നിയാക്കൊണ്ട് ദോഷിപ്പിക്കണമേ. ഞങ്ങളെല്ലാവരും കൂടി നടക്കുന്നതിന്റെ പിതാവിനും പരിശ്രോഹായിക്കും എന്നും നാളെ സ്തുതി സ്തോത്രം സമർപ്പിക്കുവാനായിട്ട് തന്നെ. ആമേൻ.
പിതാവാം, ദൈവത്തിന്റെ സ്നേഹവും ഏകജാതൻ പുത്രന്റെ കൃപയും ആശ്വാസം നൽകുന്ന പരിശുദ്ധ റൂഹായുടെ സംബന്ധവും സഹവാസവും, കർത്താവേ, ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും, ആ പ്രാർത്ഥനയിലൂടെ ഞങ്ങൾക്ക് അവിടുന്ന് തരുന്ന എല്ലാ കൃപകളോടും, ഞങ്ങൾ കേട്ട അങ്ങയുടെ വചനത്തോടും, ഞങ്ങൾ കേട്ടതുപോലെ ഞങ്ങളുടെ ജീവിതത്തെ ദൈവികമാക്കി തീർക്കുന്ന എല്ലാ കൃപകളോടും, പരിശുദ്ധ സഭയോടും, ഈ ഭദ്രാസനത്തോടും, ഞങ്ങൾ പിറന്ന നാടായ ഭാരതത്തോടും, താമസിക്കുന്ന നാടായ അമേരിക്കൻ ഐക്യനാടുകളോടും, ഇവിടുത്തെ ഭരണകർത്താക്കളോടും, ഇവിടെ താമസിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടും ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകണമേ.
അമ്മമേ. ഈ ശുശ്രൂഷയിലെ സംബന്ധിച്ച എല്ലാവരോടുള്ള നന്ദി വീണ്ടും അറിയിക്കുന്നു. പ്രത്യേകിച്ച് വളരെ ശ്രേഷ്ഠമായ ഒരു ചിന്ത പകർന്ന് നമ്മളെ അനുഗ്രഹിച്ച പ്രിയപ്പെട്ട ജോജി അച്ഛനെ വീണ്ടും ദൈവസന്നിധിയിൽ ഓർക്കുകയും ഈ പ്രാർത്ഥനാ കൂട്ടായ്മയുടെ പേരുള്ള നന്ദി പ്രിയപ്പെട്ട അച്ഛന. വിവിധ സ്ഥലങ്ങളിൽ നിന്നുകൊണ്ട് ഈ ശുശ്രൂഷയെ ശ്രവിക്കുന്ന ഭദ്രാസനത്തിലെ എല്ലാ ആരാധ്യരായ വൈദിക ശ്രേഷ്ഠരോടും ഒരിക്കൽ കൂടി നന്ദിയും സ്നേഹവും കടപ്പാടും അച്ഛനെ അറിയിക്കട്ടെ. അത് നിരന്തരം ഇതിൽ സംബന്ധിക്കുകയും പ്രാർത്ഥനയിൽ സംബന്ധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്ന ഭദ്രാസനത്തിലെ ഭദ്രാസനത്തിന് പുറത്തുമായിട്ടുള്ള എല്ലാ ദൈവമക്കളെയും വീണ്ടും ദൈവസന്നിധിയിൽ ഓർക്കുന്നു. അവരോടൊക്കെയുള്ള നന്ദി സ്നേഹവും കടപ്പാടും ഈ സമയത്ത് അറിയിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം ഇത് റെക്കോർഡ് ചെയ്ത മനോജ്, അതുപോലെ തന്നെ വേദോസം വായിച്ച രാജൻ, ഇവരെ ദൈവസന്നിധിയിൽ ഓർക്കുന്നു. എല്ലാവരുടെയും നമ്മൾ അനുഗ്രഹിക്കട്ടെ. അങ്ങനെ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ ഓർപ്പിച്ചതുപോലെ നമ്മൾ ഈ പ്രാർത്ഥന കൂട്ടായ്മയുടെ പേരിൽ ഒരു പുസ്തകം, ഒരു പാട്ടുപുസ്തകവും പ്രാർത്ഥനയൊക്കെ ചേർത്ത് പ്രിന്റ് ചെയ്തിറക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അതിന്റെ പ്രാരംഭഘട്ടങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന അതിലുണ്ടാവണം. നമ്മുടെ എല്ലാ വീടുകളിലും ഒരേപോലുള്ള പ്രാർത്ഥനകൾ നടക്കത്തക്കവണ്ണം വളരെ ക്രമീകൃതമായിട്ടുള്ള നമ്മുടെ സഭയുടെ തന്നെ ആധികാരികമായിട്ടുള്ള ഒരു പ്രാർത്ഥനാ പാട്ട്, സുവിശേഷ ഗീത പുസ്തകങ്ങൾ ഇറക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. അതിനായിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. അതിനുവേണ്ടി സഹായം അഭ്യർത്ഥിക്കുമ്പോഴും നിങ്ങളുടെ സഹായം അതിനുണ്ടാവണമെന്ന് പ്രത്യേകമാണ് ഞാൻ അപേക്ഷിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവരെയും ദൈവസനത്തിൽ ഓർക്കുന്നു. ദൈവം എവരെയും വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ. അഭിനന്ദ